തന്നോട് ചെയ്തോക്കെയും അവനോട് അറിയിച്ചു. പിന്നെ അവനും ശമുവേലും പുറപ്പെട്ട് നയ്യോത്തിൽ ചെന്ന് പാർത്തു. അന്ന് അനന്തരം ദാവീദ് രാമയിലെ നയ്യോത്തിൽ ഉണ്ട് എന്ന് ശൗലിനാർ വീട്ടി. ശൗലിൻ ദാവീദിനെ പിടിപ്പാൻ ദൂതന്മാരെ അയച്ചു. അവർ പ്രവാചക സംഘം പ്രവചിക്കുന്നതും ശമുവേൽ അവരുടെ തലവനായിരിക്കുന്നതും കണ്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശൗലിന്റെ പുത്രന്മാരുടെ ദൂതന്മാരുടെ മേലും വന്നു. അവരും പ്രവചിച്ചു. ശൗൽ അതറിഞ്ഞപ്പോൾ വേറെ ദൂതന്മാരെ അയച്ചു. അവരും അങ്ങനെ തന്നെ പ്രവചിച്ചു. ശൗൽ പിന്നെയും മൂന്നാം പ്രാവശ്യം ദൂതന്മാരെ അയച്ചു. അവരും പ്രവചിച്ചു. പിന്നെ അവൻ തന്റെ രാമയിലേക്ക് പോയി. സെക്കുവിലെ വലിയ കിണറ്റിങ്കലെത്തി ശമുവേലും ദാവീദും എവിടെയാകുന്നു എന്ന് ചോദിച്ചു. അവൻ രാമയിലെ നയ്യോത്തിൽ ഉണ്ട് എന്ന് എനിക്ക് ഒരുത്തൻ പറഞ്ഞു. അങ്ങനെ അവൻ രാമയിലെ നയ്യോത്തിൽ ചെന്നു. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലും വന്നു. അവൻ രാമയിലെ നയ്യോത്തിൽ എത്തും വരെ പ്രവചിച്ചു കൊണ്ട് നടന്നു. അവൻ തന്റെ വസ്ത്രം എരിഞ്ഞ് കളഞ്ഞു. ഇങ്ങനെ ശമുവേലിന്റെ മുമ്പാകെ പ്രവചിച്ചു കൊണ്ടാണ് രാപ്പകൽ മുഴുവനും നഗ്നനായി കിടന്നു. ആകയാൽ ശൗലുമുണ്ട്, ശൗലും മുരൻ ഉണ്ടോ പ്രവാചക ഗണത്തിൽ എന്ന് പറഞ്ഞു വരുന്നു. ദാവീദ് രാമയിലെ നയ്യോത്തിൽ നിന്ന് ഓടി യോനാഥാന്റെ അടുക്കൽ ചെന്നു. ഞാൻ എന്തു ചെയ്തു? എന്റെ കുറ്റമെന്ത്? നിന്റെ അപ്പൻ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കേണ്ടതിന് അവനോട് ഞാൻ ചെയ്ത പാപം എന്ത് എന്ന് ചോദിച്ചു. അവൻ അവനോട്, അങ്ങനെ ഭാവിക്കരുതേ, നീ മരിക്കയില്ല. എന്റെ അപ്പൻ എന്നെ അറിയിക്കാതെ വലുതോ ചെറുതോ യാതൊന്നും ചെയ്യുകയില്ല. പിന്നെ ഈ കാര്യം എന്നെ മറപ്പാൻ സംഗതി എന്ത്? അങ്ങനെ വരികയില്ല എന്ന് പറഞ്ഞു. ദാവീദ് പിന്നെയും അവനോട്, എന്നോട് നിനക്ക് പ്രിയമാകുന്നു എന്ന് നിന്റെ അപ്പൻ നല്ലവണ്ണം അറിയുകയാൽ യോനാഥാൻ ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവൻ ഇത്രയും ഇത് ഗ്രഹിക്കരുത് എന്ന് അവൻ വിചാരിക്കുന്നു. എന്നാൽ യഹോവയാണ് നിന്ന എനിക്ക് മരണത്തിനും മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്ന് സത്യം ചെയ്തു പറഞ്ഞു. അപ്പോൾ യോനാഥാൻ ദാവീദിനോട്, നിന്റെ ആഗ്രഹം എന്ത്? ഞാൻ അത് ചെയ്തു തരും എന്ന് പറഞ്ഞു. ദാവീദ് യോനാഥാനോട് പറഞ്ഞത്, നാളെ അമാവാസിയാകുന്നു, ഞാനും രാജാവിന്റെ കൂടെ പന്തി ഭോജനത്തിന് ഇരിക്കേണ്ടതല്ലേ? എങ്കിലും മറ്റേന്നാൾ വൈകുന്നേരം വരെ വയലിൽ ഒളിച്ചിരിപ്പാൻ എനിക്ക് അനുവാദം തരണം. നിന്റെ അപ്പൻ എന്നെ കാണാൻ ഇട്ട് അന്വേഷിച്ചാൽ ദാവീദ് സ്വന്തം പട്ടണമായ ബത്ലഹേമിലേക്ക് ഒന്ന് പോയി വരേണ്ടതിന് എന്നോട് താല്പര്യമായി എന്ന് അനുവാദം ചോദിച്ചു. അവന്റെ കുലത്തിലെല്ലാം അവിടെ വർഷാന്തരയാകമുണ്ട് എന്ന് ബോധിപ്പിക്കണം. കൊള്ളാമെന്ന് അവൻ പറഞ്ഞാൽ അടിയനും ശുഭം അല്ല, കോപിച്ചാൽ അവൻ ദോഷം നിർണയിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് കൊള്ളണം. എന്നാൽ അങ്ങ് അടിയനോട് ദേശീയണം, അടിയനുമായി യഹോവയെ സാക്ഷിയാക്കി സത്യത ചെയ്തിട്ടുണ്ടല്ലോ, വല്ല കുറ്റവും എന്നിലുണ്ടെങ്കിലോ? അങ്ങ് തന്നെ എന്നെ കൊല്ലുക, അപ്പന്റെ അടുക്കൽ എന്നെ കൊണ്ടുപോകുവാൻ എന്തൊരാവശ്യം? അതിന് യോനാഥാൻ, അങ്ങനെ നിനക്ക് വരാതിരിക്കട്ടെ. എന്റെ അപ്പൻ നിനക്ക് ദോഷം വരുത്തുവാൻ നിർണയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ അറിയിക്കാതിരിക്കുമോ എന്ന് പറഞ്ഞു. ദാവീദ് യോനാഥാനോട്, നിന്റെ അപ്പൻ നിന്നോട് കഠിനമായി ഉത്തരം പറഞ്ഞാലോ, അത് ആർ എന്ന് എന്നെ അറിയിക്കും എന്ന് ചോദിച്ചു. യോനാഥാൻ ദാവീദിനോട്, വരിക, നമുക്ക് വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അവർ ഇരുവരും വയലിലേക്ക് പോയി. പിന്നെ യോനാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സാക്ഷി, നാളെയും നേരത്തോ മറ്റന്നാളോ എന്റെ അപ്പൻ അന്തർഗത മറിഞ്ഞ് നിനക്ക് ഗുണമെന്ന് കണ്ടാൽ ഞാൻ ആളയച്ച് നിന്നെ അറിയിക്കാതിരിക്കുമോ? എന്നാൽ നിന്നോട് ദോഷം ചെയ്യുവാനാകുന്നു, എന്റെ അപ്പൻ പ്രാപിക്കുന്നെങ്കിൽ ഞാൻ അത് നിന്നെ അറിയിച്ച് നീ സമാധാനത്തോടെ പോകേണ്ടതിന് നിന്നെ പറഞ്ഞയക്കാതിരിക്കുവാൻ യഹോവ യഹോവ യോനാഥാനോട് ഇതൊക്കെവണ്ണം അധികവും ചെയ്യട്ടെ. യഹോവ എന്റെ അപ്പനോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കുമാറാകട്ടെ. ഞാൻ ഇനി ജീവനോടിരിക്കയാകുന്നു എങ്കിൽ ഞാൻ മരിക്കാതെ വണ്ണം യഹോവയുടെ ദയ നീ കാണിക്കേണ്ടതിന് എന്നോട് മാത്രമല്ല എന്റെ ഗൃഹത്തോടും നിന്റെ ദയ ഒരിക്കലും മറ്റുപോകരുത്. യഹോവ ദാവീദിന്റെ ശത്രുക്കളെ ഒട്ടൊഴിയാതെ ഭൂതകാലത്തിൽ നിന്നും ഛേദിച്ച് കളയും, കാലത്തും അറ്റുപോകരുത്. ഇങ്ങനെ യോനാഥാൻ ദാവീദിന്റെ ഗൃഹത്തോട് സഖ്യത ചെയ്തു. ദാവീദിന്റെ ശത്രുക്കളോട് യഹോവ ചോദിച്ചു കൊള്ളും. യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ ദാവീദിനെ സ്നേഹിക്കയാൽ തന്നോടുള്ള സ്നേഹത്തെ ചൊല്ലി അവനെ കൊണ്ട് പിന്നെയും സത്യം ചെയ്യിച്ചു. പിന്നെയോ നാഥൻ ദാവീദിനോട് പറഞ്ഞത്, നാളെ അമാവാസ്യാകുന്നുവല്ലോ, നിന്റെ ഇരിപ്പിടം ഒഴിഞ്ഞിരിക്കുമ്പോൾ നീ ഇല്ലെന്ന് കാണും. 3 ദിവസം കഴിഞ്ഞിട്ട് കാര്യം നടന്നാന്ന് നീ ഒളിച്ചിരുന്ന സ്ഥലത്തേക്ക് വേഗത്തിൽ ഇറങ്ങി വന്ന് എന്റെ എസൽ കല്ലിന്റെ അരികെ താമസിക്കണം. അപ്പോൾ ഞാൻ അതിന്റെ ഒരു വശത്ത് ഒരു ലാക്കിനെ എയ്യുന്ന ഭാവത്തിൽ 3 അമ്പയും നീ ചെന്ന് അമ്പ് നോക്കി എടുത്തുകൊണ്ടു വരിക എന്ന് ഞാൻ ഒരു ബാല്യക്കാരനെയായിരിക്കും. അമ്പുകൾ നിന്റെ ഇപ്പുറത്ത് അതാ എടുത്തുകൊണ്ടു വരിക എന്ന് ഞാൻ ബാല്യക്കാരനോട് പറഞ്ഞാൽ നീ അവ എടുത്തുകൊണ്ടു വരിക. യഹോവയാണ് നിനക്ക് ശുഭമില്ലാതെ മറ്റൊന്നും വരികയില്ല. എന്നാൽ ഞാൻ ബാല്യക്കാരനോട് അമ്പിന്റെ അപ്പുറത്തതാ എന്ന് പറഞ്ഞാൽ നിന്റെ വഴിക്ക് പോയിക്കൊള്ളുക, യഹോവ നിന്നെ പറഞ്ഞയച്ചിരിക്കുന്നു. ഞാനും നീയും തമ്മിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിലോ യഹോവ എനിക്ക് നിനക്കും മധ്യേ എന്നേക്കും സാക്ഷി. ഇങ്ങനെ ദാവീദ് വയലിൽ ഒളിച്ചു. അമാവാസ്യായപ്പോൾ രാജാവ് പന്തിഭോജനത്തിനിരുന്നു. രാജാവ് പതി പോലെ ചുവരിനരികെയുള്ള തന്റെ ആസനത്തിന്മേലിരുന്നു. യോനാഥാൻ എഴുന്നേറ്റ് നിന്ന് അബ്നർ ശൗലിന്റെ അരികെ ഇരുന്നു. ദാവീദിന്റെ സ്ഥലമോ ഒഴിഞ്ഞു കിടന്നു. അന്ന് ശൗലൊന്നും പറഞ്ഞില്ല. അവൻ എന്തോ ഭവിച്ചു എന്ന് അവന് ശുദ്ധിയില്ലായിരിക്കും. അതെ, അവന് ശുദ്ധിയില്ല എന്ന് അവൻ വിചാരിച്ചു. അമാവാസ്യയുടെ പിറ്റേന്നാളും ദാവീദിന്റെ സ്ഥലം ഒഴിഞ്ഞു കിടന്നു. ശൗൽ തന്റെ മകനായ യോനാഥാനോട് ഇശായുടെ മകൻ ഇന്നലെയും ഇന്നും പന്തിഭോജനത്തിന് വരാതിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. യോനാഥൻ ശൗലിനോട് ദാവീദ് ബേത്ലഹേമിൽ പോകുവാൻ എന്നോട് താല്പര്യമായി അനുവാദം ചോദിച്ചു. ഞങ്ങളുടെ കുലത്തിന് പട്ടണത്തിൽ ഒരു യാഗമുള്ളത് കൊണ്ട് എന്നെ വിട്ടയക്കണമേ. എന്റെ ജ്യേഷ്ഠൻ തന്നെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആകിയാൽ നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ ഞാൻ എന്റെ സഹോദരന്മാരെ ചെന്ന് കാണുവാൻ അനുവദിക്കണമേ എന്ന് പറഞ്ഞു. അതുകൊണ്ടാകുന്നു അവൻ രാജാവിന്റെ പന്തിഭോജനത്തിൽ വരാതിരിക്കുന്നതെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശൗലിന്റെ കോപം യോനാഥാന്റെ നേരെ ചൊലിച്ചു. അവൻ അവനോട് വക്രതയും ദുശാഠ്യവും ഉള്ളവളുടെ മകനെ, നിന്റെ സകല ലജ്ജയ്ക്കും നിന്റെ അമ്മയുടെ നഗ്നതയുടെ ലജ്ജയ്ക്കുമായി നീ ഈശായുടെ മകനോട് കൂടിയിരിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടായോ? ഈശായുടെ മകൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കലും നീയും നിന്റെ രാജ്യത്വവും ഉറക്കിയില്ല. ഉടനെ ആളയച്ച അവനെ എന്റെ അടുക്കൽ വരുത്തുക, അവൻ മരണയോഗ്യനാകുന്നു എന്ന് പറഞ്ഞു. യോനാഥൻ തന്റെ അപ്പനായ ശൗലിനോട് അവനെ എന്തിനു കൊല്ലുന്നു, അവൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ ശൗൽ അവനെ കൊല്ലുവാൻ അവന്റെ നേരെ ഗുണ്ടം ചാട്ടി. അതിനാൽ തന്റെ അപ്പൻ ദാവീദിനെ കൊല്ലുവാൻ നിർണയിച്ചിരിക്കുന്നുവെന്ന് യോനാഥാൻ അറിഞ്ഞ് യോനാഥാൻ അതികോപത്തോടെ പന്തിഭോജനത്തിൽ നിന്ന് എഴുന്നേറ്റ് അമാവാസിയുടെ പിറ്റേന്നാൾ ഭക്ഷണമൊന്നും കഴിച്ചതുമില്ല. തന്റെ അപ്പൻ ദാവീദിനെ അപമാനിച്ചതുകൊണ്ട് അവനെ കുറിച്ച് അവൻ വ്യസനിച്ചിരുന്നു. പിറ്റേന്നാൾ രാജാവ് രാവിലെ ദാവീദുമായി നിശ്ചയിച്ചിരുന്ന സമയത്ത് യോനാഥാൻ ഒരു ചെറിയ ബാല്യക്കാരനോട് വയലിലേക്ക് പോയി അവൻ തന്റെ ബാല്യക്കാരനോട് ഓടിച്ചെന്ന് ഞാൻ ഈ അമ്പ് എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. ബാല്യക്കാരൻ ഓടുമ്പോൾ അവന്റെ അപ്പുറത്തേക്ക് ഒരു അമ്പ് ചെയ്തു. യോനാഥാൻ ബാല്യക്കാരൻ എത്തിയപ്പോൾ യോനാഥാൻ ബാല്യക്കാരനോട് അമ്പ് നിന്റെ അപ്പുറത്തല്ലയോ എന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെയും യോനാഥാൻ ബാല്യക്കാരനോട് ബന്ധപ്പെട്ട് ഓടി വരിക, നിൽക്കരുത് എന്ന് വിളിച്ചു പറഞ്ഞു. യോനാഥാൻ ബാല്യക്കാരന്റെ അമ്പുകളെ പെറുക്കി യജമാനന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാൽ യോനാഥാനും ദാവീദുമല്ലാതെ ബാല്യക്കാരൻ കാര്യമൊന്നും അറിഞ്ഞില്ല. പിന്നെ യോനാഥാൻ തന്റെ ആയുധങ്ങളെ ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു, പട്ടണത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു. ബാല്യക്കാരൻ പോയ ഉടനെ ദാവീദ് തെക്കുവശത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് 3 പ്രാവശ്യം സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവർ തമ്മിൽ ചുംബനം ചെയ്തു കരഞ്ഞു. ദാവീദ് ഉച്ചത്തിൽ കരഞ്ഞുപോയി. യോനാഥാൻ ദാവീദിനോട് യഹോവ എനിക്കും നിനക്കും എന്റെ സന്തതിക്കും നിന്റെ സന്തതിക്കും മധ്യ എന്നേക്കും സാക്ഷി എന്നിങ്ങനെ നാം ഇരുവരും യഹോവയുടെ നാമത്തിൽ സത്യം സ്വീകരിക്കേണ്ട സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റുപോയി. യോനാഥാനോ പട്ടണത്തിലേക്ക് പോന്നു. ദാവീദ് നോബിൽ പുരോഹിതനായ അഹിമലേക്കിന്റെ അടുക്കൽ ചെന്നു. അഹിമലേക്ക് ദാവീദിനെ സംഭ്രമത്തോടെ എതിരേറ്റവനോട് ആരും കൂടെയില്ലാതെ തനിച്ചു വരുന്നത് എന്ത് എന്ന് ചോദിച്ചു. ദാവീദ് പുരോഹിതനായ അഹിമലേക്കിനോട് രാജാവ് എന്നിവര് കാര്യം കേൾപ്പിച്ചു. ഞാൻ നിന്നെ അയക്കുന്നതും നിന്നോട് കൽപ്പിക്കുന്നതുമായ കാര്യമൊന്നും ആരും അറിയരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നു. എന്റെ ബാല്യക്കാർ ഇന്ന സ്ഥലത്ത് വരാണെന്നും ഞാൻ ചട്ടം കെട്ടിയിരിക്കുന്നു. ആകിയാൽ നിന്റെ കൈവശം വല്ലതുമുണ്ടോ? ഒരഞ്ചപ്പമുണ്ടെങ്കിൽ തൽക്കാലം കൈവശമുള്ളതെങ്കിലും എനിക്ക് തരണം എന്ന് പറഞ്ഞു. അതിന് പുരോഹിതൻ ദാവീദിനോട്, വിശുദ്ധമായ അപ്പമല്ലാതെ സാമാന്യമായത് കൈവശമില്ല. ബാല്യക്കാർ സ്ത്രീകളോട് അകന്നിരിക്കുന്നുവെങ്കിൽ തരാമെന്ന് ഉത്തരം പറഞ്ഞു. ദാവീദ് പുരോഹിതനോട്, ഈ മൂന്ന് ദിവസമായി സ്ത്രീകൾ ഞങ്ങളോട് അകന്നിരിക്കുന്നു. ഇത് ഒരു സാമാന്യ യാത്രയെങ്കിലും ഞാൻ പുറപ്പെടുമ്പോൾ തന്നെ ബാല്യക്കാരുടെ യാത്രക്കോപ്പുകൾ ശുഭമായിരുന്നു. ഇന്നോ അവരുടെ കോപ്പുകൾ എത്ര അധികം ശുദ്ധമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പുരോഹിതൻ അവൻ വിശുദ്ധമായ അപ്പം കൊടുത്തു. അപ്പം മാറ്റുന്ന ദിവസം ചൂടുള്ള അപ്പം വെക്കേണ്ടതിന് യഹോവയുടെ സന്നിധിയിൽ നിന്നും നീക്കിയ കാഴ്ചയപ്പമല്ലാതെ അവിടെ വേറെ അപ്പമില്ലായിരുന്നു. എന്നാൽ അന്ന് ശൗലിന്റെ ഭൃത്യന്മാരിൽ ദോവേഗ് എന്നുപേരുള്ള ഒരു ഏതൊമ്യനെ അവിടെ യഹോവയുടെ സന്നിധിയിൽ അടിച്ചിരുന്നു. അവൻ ശൗലിന്റെ ഇടയന്മാർക്ക് പ്രമാണിയായിരുന്നു. ദാവീദ് അഹിമലേഖിനോട്, ഇവിടെ നിന്റെ കൈവശം കുന്തമോ വാളോ ഉണ്ടോ? രാജാവിന്റെ കാര്യം തിടുക്കമായിരുന്നതുകൊണ്ട് ഞാൻ എന്റെ വാളും ആയുധവും ആയുധങ്ങളും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുരോഹിതൻ ഏലാ താഴ്വരയിൽ വെച്ച് നീ കൊന്ന ഫിലിസ്തീനായ ഗോലിയാത്തിന്റെ വാൾ ഏഫോദിന്റെ പുറകിൽ ഒരു ശീലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. അത് വേണമെങ്കിൽ എടുത്തു കൊല്ല, അതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് തുല്യം മറ്റൊന്നുമില്ല, അതെനിക്ക് തരണം എന്ന് ദാവീദ് പറഞ്ഞു. പിന്നെ ദാവീദ് പുറപ്പെട്ടന്ന് തന്നെ ശൗലിന്റെ നിമിത്തം ഗത്ത് രാജാവായ ആഗീശിന്റെ അടുക്കൽ ഓടിച്ചെന്നു. എന്നാൽ ആഗീശിന്റെ ഭൃത്യന്മാർ അവനോട്, ഇവൻ ദേശത്തിലെ രാജാവായ ദാവീദല്ലയോ? ശൗൽ 1000 കൊന്നു, ദാവീദോ 10000 എന്ന് അവർ നൃത്തങ്ങളിൽ ഗാനപ്രതിദാനം ചെയ്തത് ഇവനെ കുറിച്ചല്ലയോ എന്ന് പറഞ്ഞു. ദാവീദ് ഈ വാക്കുകളെ മനസ്സിലാക്കിയിട്ട് ഗത്ത് രാജാവായ ആഗീശിനെ ഏറ്റവും ഭയപ്പെട്ടു. അവരുടെ മുമ്പാകെ തന്റെ പ്രകൃതി മാറ്റി അവരുടെ കൈകളിലിരിക്കെ ഉദ്യമഭ്രമം നടിച്ചു. വാതിലിന്റെ കഥകളിൽ വരച്ച് താടിമേൽത്തുപ്പൽ ഒലിപ്പിച്ചും കൊണ്ടിരുന്നു. ആഗീശ് തന്റെ ഭൃത്യന്മാരോട്, ഈ മനുഷ്യൻ ഭ്രാന്തൻ എന്ന് നിങ്ങൾ കാണുന്നില്ലയോ? അവനെ എന്റെ അടുക്കൽ കൊണ്ടുവന്നത് എന്തിന്? എന്റെ മുമ്പാകെ ഭ്രാന്ത് കളിപ്പാൻ ഇവനെ കൊണ്ടുവന്നതിന് എനിക്കിവിടെ ഭ്രാന്തന്മാർ കുറവുണ്ടോ? എന്റെ അരമേനോ ഇവൻ വരേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അതുല്ല ഗൃഹത്തിലെ കൂടിപ്പോയി. അവന്റെ സഹോദരന്മാരും അവന്റെ പിതൃഭവനമൊക്കെയും അവനോട് അത് കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വിഭാഗക്കാരൊക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോടുകൂടെ ഏകദേശം 400 പേർ ഉണ്ടായിരുന്നു. അനന്തരം ദാവീദ് അവിടം വിട്ട് മോവാബിലെ മിസ്പയിൽ ചെന്നു. മോവാബ് രാജാവിനോട്, ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് അറിയുവോളും. എന്റെ അപ്പനും അമ്മയും നിങ്ങളുടെ അടുക്കൽ വന്ന് പാർപ്പാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. അവൻ അവരെ മോവാബ് രാജാവിന്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു. ദാവീദ് ദുർഗത്തിൽ താമസിച്ചു കാലമൊക്കെയും അവർ അവിടെ പാർത്തു. എന്നാൽ പ്രവാചകൻ ദാവീദിനോട്, ദുർഗത്തിൽ പാർക്കാതെ യഹൂദ ദേശത്തേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് പുറപ്പെട്ട് ഹേരെട്ടുകാട്ടിൽ വന്നു. ദാവീദിനെയും കൂടെയുള്ളവരെയും കണ്ടിരിക്കുന്നുവെന്ന് ശൗൽ കേട്ടു. അന്ന് ശൗൽ കയ്യിൽ കുന്തവുമായി ഗിബെയയിലെ കുന്നിന്മേലുള്ള ശിശുല വൃക്ഷത്തിൽ ചുവട്ടിൽ ഇരിക്കെയായിരുന്നു. അവന്റെ ഭൃത്യന്മാർ എല്ലാവരും അവന്റെ ചുറ്റും നിന്നിരുന്നു. ശൗൽ ചുറ്റും നിൽക്കുന്ന തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞത്, ബെന്യാമീന്യരെ കേട്ടുകൊള്ളുകയും ഈശായുടെ മകൻ നിങ്ങൾക്കൊക്കെയും നിലങ്ങളും മുതിരി തോട്ടങ്ങളിൽ തന്ന് നിങ്ങളെ എല്ലാവരെയും സഹസ്രാധിപന്മാരും സദാധിപന്മാരുമാക്കുമോ? നിങ്ങൾ എല്ലാവരും എനിക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നു. എന്റെ മകൻ ഈശായുടെ മകനോട് സഖ്യത ചെയ്ത് എന്നെ അറിയിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. എന്റെ മകൻ എന്റെ ദാസനെ എന്ന് എനിക്കായി പരിഹരിപ്പാൻ ഉത്സാഹിപ്പിച്ചിരിക്കുന്നുവെങ്കിൽ മനസ്താപമുള്ളവരോ അതിനെ കുറിച്ച് എനിക്ക് അറിവ് തരുന്നവരോ നിങ്ങളിൽ ആരും ഉണ്ടായിരുന്നില്ലോ. അപ്പോൾ ശൗലിന്റെ ഭൃത്യന്മാരുടെ കൂട്ടത്തിൽ നിന്നിരുന്ന ഏദോമ്യനായ ദോവേ, നോബിൽ അഹീത്തിന്റെ മകനായ അഹിമലേഖിന്റെ അടുക്കൽ ഇശായുടെ മകൻ വന്നത് ഞാൻ കണ്ടു. അവൻ അവന് വേണ്ടി യഹോവയോട് അരുളപ്പാട് ചോദിച്ചു. അവന് ഭക്ഷണ സാധനവും ഫിലിസ്ത്യനായ ഗൊല്യാത്തിന്റെ വാളും കൊടുത്തു എന്ന് ഉത്തരം പറഞ്ഞു. ഉടനെ രാജാവ് അഹിതൂബിന്റെ മകനായ അഹിമലേഖ് പുരോഹിതനെയും അവന്റെ പിതൃഭവനക്കാരനായ നോബിലെ സകല പുരോഹിതന്മാരെയും വിളിപ്പിച്ചു. അവർ എല്ലാവരും രാജാവിന്റെ അടുക്കൽ വന്നു. അപ്പോൾ സൗൽ അഹിദൂബിന്റെ മകനെ കേൾക്ക എന്ന് കൽപ്പിച്ചു. തിരുമേനി അടിയൻ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. സൗൽ അവനോട് ഇശായുടെ മകനെന്ന് എനിക്കായി പതിയിരിപ്പാൻ തുനിയാതെ ഉയർത്തക്കവണ്ണം അവൻ അപ്പവും ആളും കൊടുക്കുകയും അവനു വേണ്ടി ദൈവത്തോട് ചോദിക്കുകയും ചെയ്തതിനാൽ നീയും അവനും എനിക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കിയത് എന്ത് എന്ന് ചോദിച്ചു. അഹിമലേഖ് രാജാവിനോട് തിരുവനസിലെ സഹൃദത്യന്മാരിലും വെച്ച് താവിയോളം വിശ്വസ്തനാരുള്ളൂ. അവൻ രാജാവിന്റെ മരുമകനും അവിടുത്തെ ആലോചനയിൽ ചേരുന്നവനും രാജസന്നിധിയിൽ മാന്യനുമാകുന്നുവല്ലോ. അവനു വേണ്ടി ദൈവത്തോട് ചോദിപ്പാൻ ഞാൻ ഇപ്പോഴും തുടങ്ങിയത്. അങ്ങനെയല്ല, രാജാവ് അടിയന്റെ മേലും അടിയന്റെ പിതൃഭവനത്തിന്മേലും കുറ്റമൊന്നും ചുമത്തരുത്. അടിയൻ ഇതിലെന്നും യാതൊന്നും അറിഞ്ഞില്ലവനല്ല എന്ന് അറിഞ്ഞവനല്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ രാജാവ്, അഹിമലേഖിനെ നീ മരിക്കണം, നീ നിന്റെ പിതൃഭവനമൊക്കെയും തന്നെ എന്ന് കൽപ്പിച്ചു. പിന്നെ രാജാവ് അരികെ നിൽക്കുന്ന അകമ്പടികളോട് ചെന്ന് യഹോവയുടെ പുരോഹിതന്മാരെ കൊല്ലുവീൻ, അവരും ദാവീദിനോട് ചേർന്നിരിക്കുന്നു. അവൻ ഓടിപ്പോയത് അവർ അറിഞ്ഞിട്ടും എന്നെ അറിയിച്ചില്ലല്ലോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യഹോവയുടെ പുരോഹിതന്മാരെ കൊല്ലുവാൻ കൈ നീട്ടുന്നതിന് രാജാവിന്റെ ഭൃത്യന്മാർ തുനിഞ്ഞില്ല. അപ്പോൾ രാജാവ് ദോവേഗിനോട് നീ ചെന്ന പുരോഹിതന്മാരെ കൊല്ലുക എന്ന് കൽപ്പിച്ചു. ഏതോമേനായ ദോവേഗ് ചെന്ന പുരോഹിതന്മാരെ വെട്ടി പഞ്ഞിനൂൽ കൊണ്ടുള്ള ഏഫോദ് ധരിച്ചു. 85 പേരെ അന്ന് കൊന്നുകളഞ്ഞു. പുരോഹിതന്മാരായ നോബിന്റെ പുരുഷന്മാർ, സ്ത്രീകൾ, ബാലന്മാർ, ശിശുക്കൾ, കാള, കഴുത, ആട് എന്നിങ്ങനെ ആ സകലം വാളിനാൽ വാളിന്റെ വായ്ത്തലയാൽ അവർ സംഹരിച്ചു കളഞ്ഞു. എന്നാൽ അഹിദൂബിന്റെ മകനായ അഹിമലേഖിന്റെ പുത്രന്മാരിൽ അബ്യാഥാർ എന്നൊരു തെറ്റൊഴിഞ്ഞ് ദാവീദിന്റെ അടുക്കൽ ഓടിപ്പോയി. ശൗൽ യഹോവയുടെ പുരോഹിതന്മാരെ കൊന്ന വിവരം അബ്യാഥാർ ദാവീദിനെ അറിയിച്ചു. ദാവീദ് അബ്യാഥാറിനോട് ഏദോമ്യനായ ദോവേഗ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ശൗലിനോട് അറിയിക്കും എന്ന് ഞാൻ അന്ന് തന്നെ നിശ്ചയിച്ചു. നിന്റെ പിതൃഭവനത്തിനൊക്കെയും ഞാൻ മരണത്തിന് കാരണമായല്ലോ. എന്റെ അടുക്കൽ പാർക്ക, ഭയപ്പെടേണ്ട. ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവൻ നിനക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു, എങ്കിലും എന്റെ അടുക്കൽ നിനക്ക് നിർഭയം മാത്രം ഉണ്ടാകും എന്ന് പറഞ്ഞു. അനന്തരം ഫിലിസ്ത്യർ കീലയുടെ നേരെ യുദ്ധം ചെയ്യുന്നു എന്നും അവർ കളങ്ങളിൽ കവർച്ച ചെയ്യുന്നു എന്നും ദാവീദ് അറിവ് കിട്ടി. ദാവീദ് യഹോവയോട് ഞാൻ ഈ ഫിലിസ്ത്യരെ ചെന്ന് തോൽപ്പിക്കണമോ എന്ന് ചോദിച്ചു. യഹോവ ദാവീദിനോട് ചെന്ന് ഫിലിസ്ത്യരെ തോൽപ്പിച്ച് കീലയെ രക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. എന്നാൽ ദാവീദിന്റെ ആളുകൾ അവനോട് നാം ഇവിടെ യഹൂദായിൽ തന്നെ ഭയപ്പെട്ടു പാർക്കുന്നുവല്ലോ, പിന്നെ കീലയിൽ ഫിലിസ്ത്യരുടെ സൈന്യത്തിന്റെ നേരെ എങ്ങനെ ചെല്ലുമെന്ന് പറഞ്ഞു. ദാവീദ് വീണ്ടും യഹോവയോട് ചോദിച്ചു. യഹോവ അവനോട് എഴുന്നേറ്റ് കീലയിലേക്ക് ചെല്ലുക, ഞാൻ ഫിലിസ്ത്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ ദാവീദും അവന്റെ ആളുകളും കീലയ്ക്ക് പോയി ഫിലിസ്ത്യരോട് പൊരുതി അവരുടെ ആടുമാടുകളെ അപഹരിച്ച് അവരെ കഠിനമായി തോൽപ്പിച്ച് കീല നിവാസികളെ രക്ഷിച്ചു. അഹിമലേഖിന്റെ മകനായ അബ്യാഥാർ കീലയിൽ ദാവീദിന്റെ അടുക്കൽ ഓടി വന്നപ്പോൾ കൈവശം എഫോദ് കൂടെ കൊണ്ടുവന്നിരുന്നു. ദാവീദ് കൈലയിൽ വന്നിരിക്കുന്നു എന്ന് ശൗലിന് അറിവ് കിട്ടി. ദൈവം അവനെ എന്റെ മക്കൾ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. വാതിലും കോടാമ്പിലും ഉള്ള പട്ടണത്തിൽ കടന്നിരിക്കുക കൊണ്ട് അവൻ കുടുങ്ങിപ്പോയിരിക്കുന്നു എന്ന് ശൗൽ പറഞ്ഞു. പിന്നെ ശൗൽ ദാവീദിനെയും അവന്റെ ആളുകളെയും അടയേണ്ടതിന് കീലയ്ക്ക് ചെന്നുപോകുമ്പോൾ സകല ജനത്തെയും യുദ്ധത്തിന് വിളിച്ചുകൂട്ടി. ശൗൽ തന്റെ നേരെ ദോഷം ആലോചിക്കുന്നുവെന്ന് ദാവീദ് അറിഞ്ഞപ്പോൾ പുരോഹിതനായ അബ്യാഥാറിനോട് ഏഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ, ശൗൽ കീലയ്ക്ക് വന്ന് എന്റെ നിമിത്തം ഈ പട്ടണം നശിപ്പാൻ പോകുന്നു എന്ന് അടിയൻ കേട്ടിരിക്കുന്നു. കീല പൗരന്മാർ എന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കരുമോ, അടിയൻ കേട്ടിരിക്കുന്നത് പോലെ ശൗൽ വരുമോ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ അടിയനെ അറിയിക്കണമേ എന്ന് പറഞ്ഞു. അവൻ വരും എന്ന് യഹോവ അരുളി ചെയ്തു. ദാവീദ് പിന്നെയും ചെയ്ത പൗരന്മാർ എന്നെയും എന്റെ ആളുകളെയും ശൗലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചു. അവർ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് യഹോവ അരുളി ചെയ്തു. അപ്പോൾ ദാവീദും 600 പേരോളമുള്ള അവന്റെ ആളുകളും കയ്യിലെ വിട്ട് പുറപ്പെട്ട് തരം കണ്ടിടത്ത് സഞ്ചരിച്ചു. ദാവീദ് കയ്യിലെ വിട്ട് ഓടിപ്പോയി എന്ന് ശൗൽ അറിഞ്ഞപ്പോൾ അവൻ യാത്ര നിർത്തിവെച്ചു. ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു. സീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു. ഇക്കാലത്തൊക്കെയും ശൗൽ അവനെ തെരഞ്ഞുകൊണ്ടിരുന്നുവെങ്കിലും ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. തന്റെ ജീവനെ തേടി ശൗൽ പുറപ്പെട്ടിരിക്കുന്നു എന്ന് ദാവീദ് കണ്ടു. അന്ന് ദാവീദ് സീഫ് മരുഭൂമിയിലെ ഒരു കാട്ടിലായിരുന്നു. അനന്തരം ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി അവനോട് ഭയപ്പെടേണ്ട, എന്റെ അപ്പനായ ശൗലിന് നിന്നെ പിഴുകിട്ടുകയില്ല. നീ ഇസ്രായേലിന്റെ രാജാവാകും. അന്ന് ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും. അത് എന്റെ അപ്പനായ ശൗലും അറിയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ തമ്മിൽ യഹോവയുടെ സന്നിധിയിൽ ഉടമ്പടി ചെയ്തു. ദാവീദ് കാട്ടിൽ താമസിക്കുകയും യോനാഥാൻ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അനന്തരം സീഫ്യർ ഗിബയിൽ ശൗലിന്റെ അടുക്കൽ വന്നു. ദാവീദ് ഞങ്ങളുടെ സമീപം മരുഭൂമിക്ക് തെക്കുള്ള അഖീല മലയിലെ വനദുർഗങ്ങളിൽ ഒളിച്ചിരിക്കുന്നു. ആകയാൽ രാജാവെ, തിരുമനസിലെ ആഗ്രഹം പോലെ വന്നുകൊള്ളണം. അവനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും മകാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശൗൽ പറഞ്ഞത്, നിങ്ങൾ എന്നോട് മനസ്സലിവ് തോന്നിയിരിക്കുക കൊണ്ട് നിങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. നിങ്ങൾ പോയി ഇതിൽ സൂക്ഷ്മമായി അന്വേഷിച്ച് അവന്റെ സഞ്ചാരം എവിടെയൊക്കെ എന്നാകുന്നു എന്നും അവിടങ്ങളിൽ അവനെ കണ്ടവർ ആരെല്ലാം എന്നും അറിഞ്ഞുകൊള്ളുവീൻ. അവൻ വലിയ ഉപയോഗിയായിരുന്നു എന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ആകയാൽ അവൻ ഒളിച്ചിരിക്കുന്ന ഒളിവിടങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടുവന്ന് സൂക്ഷ്മ വിവരം എന്നെ അറിയിപ്പീൻ. ഞാൻ നിങ്ങളോട് കൂടെ പോരും. അവൻ ദേശത്തെ എങ്ങാനും ഉണ്ടെന്ന് അറിയിൽ ഞാൻ അവനെ യഹൂദ സഹസ്രാധിപ സഹസ്രങ്ങളിലൊക്കെയും അന്വേഷിച്ചു പിടിക്കും. അങ്ങനെ അവർ പുറപ്പെട്ട് ശൗലിനു മുമ്പേ സീഫിലേക്ക് പോയി. എന്നാൽ ദാവീദും അവന്റെ ആളുകളും മരുഭൂമിയിലെ തെക്ക് ആരാവിലെ മാവോൻ മരുവിൽ ആയിരുന്നു. ശൗലും അവന്റെ പടജനവും അവനെ തിരിയുവാൻ പുറപ്പെട്ടു. അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ മാവോൻ മരുവിലെ സേലയിൽ ചെന്ന് താമസിച്ചു. ശൗലത് കേട്ടപ്പോൾ മാവോൻ മരുവിൽ ദാവീദിനെ പിന്തുടർന്നു. ശൗൽ പർവ്വതത്തിന്റെ ഇപ്പുറത്തും ദാവീദ് ആളുകളും പർവ്വതത്തിന്റെ അപ്പുറത്തും കൂടി നടന്നു. ശൗലിനെ ഒഴിഞ്ഞു പോകുവാൻ ദാവീദ് ബന്ധപ്പെട്ടു. ശൗലും പടജനവും ദാവീദിനെയും അവന്റെ ആളുകളെയും വളഞ്ഞ് പിടിപ്പാൻ അടുത്തു. അപ്പോൾ ശൗലിന്റെ അടുക്കൽ വരുന്ന ദൂതൻ വന്നു, ക്ഷണം പറയണം, ഫിലിസ്ത്യർ ദേശത്തെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ശൗൽ ദാവീദിനെ പിന്തുടർന്നത് വിട്ട് ഫിലിസ്ത്യരുടെ നേരെ പോയി. ആകയാൽ ആ സ്ഥലത്തിന് സെല അമഹ്ലോത്ത് എന്ന് പേരായി. ദാവീദോ അവിടം വിട്ട് കയറിപ്പോയി യേൻഗെദിലെ ദുർഗങ്ങളിൽ ചെന്ന് പാർത്തു. ശൗൽ ഫിലിസ്ത്യരെ ഓടിച്ചു കളഞ്ഞിട്ട് മടങ്ങി വന്നപ്പോൾ ദാവീദ് യേൻഗെദ് മരുഭൂമിയിൽ ഉണ്ടെന്ന് അവർക്ക് അവനറിവ് കിട്ടി. അപ്പോൾ ശൗൽ എല്ലാ ഇസ്രായേലിൽ നിന്നും തെരഞ്ഞെടുത്തിരുന്ന 3000 പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അവന്റെ ആളുകളെയും തിരയുവാൻ കാട്ടിൻപാറകളിൽ ചെന്നു. അവൻ വഴിയേറിയുള്ള ആട്ടിൻ തൊഴുത്തുങ്കലെത്തി. അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു. ശൗൽ കാൽമടക്കത്തിന് അതിൽ കടന്നു. എന്നാൽ ദാവീദും അവന്റെ ആളുകളും ഗുഹയിൽ പാർത്തിരുന്നു. ദാവീദിന്റെ ആളുകൾ അവനോട്, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാം എന്ന് യഹോവ നിന്നോട് അരുളി ചെയ്ത ദിവസം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ശൗലിന്റെ മേരങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്ത് ശൗലിന്റെ വസ്ത്രാഗ്രം മുറിച്ചു കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിന്റെ മനസാക്ഷി കുത്തി തുടങ്ങി. അവൻ തന്റെ ആളുകളോട്, യഹോവയുടെ അഭിഷിക്തനായ എന്റെ രാജാവാണ് എടുക്കുന്നതായ ഇക്കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുത്. അവൻ യഹോവയുടെ അഭിഷിക്തനല്ലയോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ദാവീദ് തന്റെ ആളുകളെ ശാസിച്ചമർത്തി. ശൗലിനെ ദ്രോഹിപ്പാൻ അവരെ അനുവദിച്ചതുമില്ല. ശൗൽ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ വഴിക്ക് പോയി. ദാവീദും എഴുന്നേറ്റ് ഗുഹയിൽ നിന്നും പുറത്തിറങ്ങി ശൗലിനോട്, എന്റെ യജമാനായ രാജാവേ, എന്നെ വിളിച്ചു പറഞ്ഞു. ശൗര്യനെ നോക്കിയപ്പോൾ ദാവീദ് സാഷ്ടാംഗമേ നമസ്കരിച്ചു. ദാവീദ് ശൗര്യനോട് പറഞ്ഞതെന്നാൽ, ദാവീദ് നിനക്ക് ദോഷം വിചാരിക്കുന്നു എന്ന് പറയുന്നവരുടെ വാക്ക് നീ കേൾക്കുന്നത് എന്ത്? യഹോവ എന്ന് ഗുഹയിൽ വെച്ച് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു എന്ന് നിന്റെ കണ്ണാലെ കാണുന്നുവല്ലോ. നിന്നെ കൊല്ലുവാൻ ചിലർ പറഞ്ഞെങ്കിലും ഞാൻ ചെയ്തില്ല. എന്റെ യജമാൻ എന്റെ നേരെ ഞാൻ കൈയെടുത്തിയില്ല. അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എന്റെ പിതാവെ കാണുക, എന്റെ കയ്യിൽ നിന്റെ മേലങ്കിയുടെ അറ്റം ഇതാ കാണുക. നിന്റെ മേലങ്കിയുടെ അറ്റം ഞാൻ മുറിക്കുകയും നിന്നെ കൊല്ലാതിരിക്കുകയും ചെയ്തതിനാൽ എന്റെ കയ്യിൽ ദോഷവും രോഗവും ഇല്ല എന്ന് ഞാൻ നിന്നോട് പാപം ചെയ്തിട്ടുമില്ല എന്ന് കണ്ടറിഞ്ഞു കൊള്ളുക. നീയോ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ തേടി നടക്കുന്നു. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം ഇരിക്കട്ടെ. യഹോവ എനിക്ക് വേണ്ടി നിന്നോട് പ്രതികാരം ചെയ്യട്ടെ. എന്നാൽ എന്റെ കൈ എന്റെ മേൽ വീഴുകയില്ല. ദുഷ്ടത ദുഷ്ടനിൽ നിന്ന് പുറപ്പെട്ടു പുറപ്പെടുന്നു എന്നല്ലോ പഴഞ്ചൊല്ലുകൾ പറയുന്നത്. എന്നാൽ എന്റെ കൈ നിന്റെ മേൽ വീഴുകയില്ല. ആരെ തേടിയാകും ഇസ്രായേൽ രാജ പുറപ്പെട്ടിരിക്കുന്നത്? ആരെയാകുന്നു പിന്തുടരുന്നത്? ഒരു ചട്ടനായ ഒരു കളിനെയല്ലയോ? ആകിയാൽ യഹോവ ന്യായാധിപനായി എനിക്കും നിനക്കും മധ്യ ന്യായം വിധിക്കും. എന്റെ കാര്യം നോക്കി വ്യവഹരിച്ച് എന്നെ നിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുമാറാകട്ടെ. ദാവീദ് ശൗലിനോട് ഈ വാക്കുകൾ സംസാരിച്ചു തീർന്ന ശേഷം ശൗൽ എന്റെ മകനെ ദാവീദെ, ഇന്ന് നിന്റെ ശബ്ദമോ ഇതിന്റെ ശബ്ദമോ എന്ന് ചോദിച്ചു പൊട്ടിക്കരഞ്ഞു. പിന്നെ അവൻ ദാവീദിനോട് പറഞ്ഞത്, നീ എന്നേക്കാൾ നീതിമാൻ. ഞാൻ നിനക്ക് തിന്മ ചെയ്തതിനും നീ എനിക്ക് നന്മ പകരം ചെയ്തിരിക്കുന്നു. യഹോവ എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച് അറിയും. നീ എന്നെ കൊല്ലാതെ വിട്ടതിനാൽ നീ എനിക്ക് ഗുണം ചെയ്തതായി ഇന്ന് കാണിച്ചിരിക്കുന്നു. ശത്രുവിനെ കണ്ടുകെട്ടിയാൽ ആരെങ്കിലും അവനെ വെറുതെ വിട്ടയക്കുമോ? നീ ഇന്ന് എനിക്ക് ചെയ്തതിന് യഹോവ നിനക്ക് നന്മ പകരം ചെയ്യട്ടെ. എന്നാൽ നീ രാജാവാകും, ഇസ്രായേൽ രാജാവും നിന്റെ രാജ്യവും നിന്റെ കയ്യിൽ സ്ഥിരമാകും എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ നീ എന്റെ ശേഷം എന്റെ സന്തതിയെ നിർമൂലമാക്കി എന്റെ പേരെന്റെ പിതൃഭവനത്തിൽ നിന്ന് വായിച്ചു കളയുകയില്ല. എനിക്ക് യഹോവയുടെ നാമത്തിൽ ഇപ്പോൾ എന്നോട് സത്യം ചെയ്യണം. അങ്ങനെ ദാവീദ് ശൗലിനോട് സത്യം ചെയ്തു. ശൗൽ അരമനയിലേക്ക് പോയി. ദാവീദും അവന്റെ ആളുകളും ദുർഗത്തിലേക്ക് പോയി. ദൈവമേ സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു.
നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദ്യ മുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവവുമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടെ കർത്തൃസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് ധന്യമാർന്ന ശുശ്രൂഷയുടെ ഭാഗമാകാൻ ആയുസ്സും ആരോഗ്യവും ഒരുക്കി തന്ന ദൈവത്തെ നമുക്ക് ഹൃദയപൂർവ്വം ആരാധിക്കാം. ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിലും തന്റെ ബലമുള്ള കരങ്ങൾ നീട്ടി ശ്രദ്ധയോടെ നമ്മളെ പരിപാലിക്കുകയും ലോകം സമ്മാനിക്കുന്ന പ്രതിബന്ധങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഉൾപ്രേരണ തരികയും ചെയ്യുന്ന നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ അവസരം ലഭ്യമാകുന്ന നിമിഷങ്ങളിലൊക്കെ ഹൃദ്യമായി ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നന്ദി കരാറ്റാൻ നമുക്കിടയായി തീരട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കുകയും ഇതിനെ നേതൃത്വം നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നു. ഈ ധന്യമാർന്ന ശുശ്രൂഷയില് സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക സുരക്ഷതയും പ്രത്യേക വന്ന വന്നി മാമനശൻ, വന്നി ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, ഐസക് വിപ്രകാശ് അച്ഛൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും വിൽക്കമാശംസിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടിൽ ഭാഗമാകുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ വീണ്ടും സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷ നമുക്ക് ധന്യമായി തീരുവാൻ ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതം ആലപിക്കാനായിട്ട് ബിൻസി എബിയെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. ബിൻസി എബി ഇപ്പോഴും സുവിശേഷത്തിലെ ഒരു സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കുന്നതായിരിക്കും. ബിൻസി
യെസ് ആ ഞാനുണ്ട്.
ആ പഠിക്കോളൂ, കേൾക്കാം, പഠിക്കോളൂ.
ഇസ്രായേലിൻ നായക എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു, എന്നെയും സർവവും നിന്റെ മുൻപിലായിരാ സ്വീകരിക്കണമേ പ്രഭു. ഇസ്രായേലിൻ നായക എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു, എന്നെയും സർവവും നിന്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭു. കാറ്റിലുലയും തോണി പോലെ ജീവിതം വലയും, വേളയിൽ നീ സാന്ത്വനം നൽകാൻ വരേണമേ. നിൻകൈകളിൽ എൻ ജീവിതം നൽകുന്നു ഞാൻ എൻ ദൈവമേ, ജീവിതത്തിൻ ദുഃഖവേളയിൽ നിൻ സ്നേഹമെന്നെ ചൊരിയണേ. വന്നിരാശകൾ ദൂരെ അകറ്റുന്ന എൻ സ്നേഹനാഥനെ, ഇസ്രായേലിൻ നായക എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു, എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭു. സോദരനോടുള്ളതാം പക എന്നിൽ നിന്നകറ്റാ, എൻ ഹൃദയം നിർമ്മലമായി നീയൊരു കിടണേ. സോദരനോടുള്ളതാം പക എന്നിൽ നിന്നകറ്റാ, എൻ ഹൃദയം നിർമ്മലമായി നീയൊരു കിടണേ. എൻ പാപമെല്ലാം മായ്ക്കുവാൻ നിന്റെ കത്താൽ എന്നെ കഴുകണേ, നിന്നിൽ ഞാൻ ഒന്നായി ലയിക്കുവാൻ നിന്റെ ക്ഷമാർഗത്തിൽ നടത്തണേ. നിൻ ജീവിതം പോലെ ജീവിതം നയിക്കുവാൻ കൃപയേകണേ. ഇസ്രായേലിൻ നായക എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു, എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭു. ഇസ്രായേലിൻ നായക എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു, എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭു.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശ്രുഭായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദിമുതൽ എന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമി നിറഞ്ഞിരിക്കുന്നു. ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നതിനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ, ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ, ഞങ്ങളുടെ ഭർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ, ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന ശുശ്രൂഷം കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കൃഷ്ണാവേ നിനക്ക് സ്തുതി, ഭാവികളായി അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ സുർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ അടുക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. നിറഞ്ഞ അറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ ഭർത്താവ് നിന്നോടുകൂടെ നീസുകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് യേശുനിശയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. യുദ്ധമുള്ള കന്യ ഭർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മണസമയത്തും ദേവതമ്പുരാനോട് നീ അപേക്ഷിച്ചുള്ളേണമേ. ആമീൻ.
ഭാരക്കുമോർ പിതാവും പുത്രനും പൈതൃകമായ സത്യേക ദൈവമേ, നീ എന്നേക്കും ഞങ്ങൾ ദൈവമാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും അവലത്തിൽ നീ കൈക്കൊള്ളുവാൻ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അറിവോട് അറിവ് കൂടാതെയും മനസ്സോട് മനസ്സുകൂടാതെയും നിനക്ക് വിരോധമായി ഞങ്ങൾ ചെയ്തിട്ടുള്ള സകല കുറ്റങ്ങളും പാപങ്ങളും നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതായ വിചാരത്തോടും വചനത്തോടും പ്രവൃത്തിയോടും കൂടെ ഞങ്ങളുടെ ആവിഷ്കാരമെല്ലാം കഴിച്ചു കൂട്ടുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ദുഷ്ടാവിശ്വാസികളുടെ പരീക്ഷകളിൽ നിന്നും അസൂയയിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ ദുഷ്ടതയിൽ നിന്നും ഞങ്ങളെ സങ്കടപ്പെടുത്തുന്ന സകല രോഗങ്ങളിൽ നിന്നും കഠിനതരമായ സംഭവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരത്തിന് മുട്ടുവരത്തക്കതായ ദാരിദ്ര്യത്തിൽ നിന്നും രഹസ്യമായും പരസ്യമായുമുള്ള സകല ശത്രുക്കളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും ദൈവമേ ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെയും വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെയും പല കുറ്റങ്ങളും പാപങ്ങളും അവിടെ നിന്ന് ക്ഷമിക്കണമേ. ദുഷ്ടന്മാർക്കും മത്സരക്കാർക്കും ഒരുക്കിയിരിക്കുന്നതായ അഗ്നിനരകം അവകാശിപ്പാൻ നീ ഞങ്ങളെ കൈവിട്ട് കളയരുത്. പിന്നെയോ നിന്റെ ഇഷ്ടന്മാരായ നിന്റെ നീതിമാന്മാരോടും പുണ്യവാന്മാരോടും കൂടെ സ്വർഗരാജ്യത്തിൽ അവനിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും നീ യോഗ്യരാക്കി തീർക്കണമേ. ദേവമാതാവായ യേശുക്കന്യമറിയാമേ, നിന്നിലും സർവപരിശുദ്ധന്മാരിലും നിങ്ങളിലും പരിശുദ്ധമാരാക്കുമാരെ നിങ്ങളിലും ഞങ്ങൾ സങ്കേതം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കണമെന്ന് നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് സഹായമായിരിക്കണമേ. ഹോശബബകൂല സുബാൻ ലവൽ മീൻ. ആമീൻ.
ത്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ നാമമഹത്വം ഏൽപ്പിക്കപ്പെടുമാറാകട്ടെ. ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട ബുധനാഴ്ച സമ്മാനമായി തന്ന ദൈവത്തെ നമുക്ക് വാഴ്ത്താം. ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും ഭയത്തോടും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ആമുഖമായിട്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാന പെരുന്നാളിന്റെ ശേഷമുള്ള മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മളിങ്ങനെ പ്രവേശിക്കുക. അത് ഞായറാഴ്ച കഴിഞ്ഞു ഒന്നാമത്തെ ഞായറാഴ്ച. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും സാധ്യതകളിലേക്ക് നമ്മളെ തമ്പുരാൻ ഒരുക്കുന്നു എന്നുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വലിയൊരു ഭാഗ്യമാണ്. ഓരോ പ്രാവശ്യവും തമ്പുരാന്റെ പെരുന്നാളുകൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നാം അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെട്ടു വരുന്ന ആത്മീയ സന്തോഷം, പ്രതിബന്ധങ്ങളുടെയും പ്രയാസങ്ങളുടെ മധ്യത്തിലൊക്കെ അവയെ മറന്ന് ഈ സന്തോഷം നമുക്ക് നൽകുന്ന ആത്മീയ ഊർജം അത് വലിയ അനുഗ്രഹമാണ്. നമ്മൾ മരിക്കുന്നിടം വരെയും എല്ലാ പ്രയാസങ്ങളെയും മറന്നുകൊണ്ട് നമ്മളെ ശക്തീകരിക്കാൻ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും തുറമുഖത്ത് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ ഈ വിചാരങ്ങളും ഈ ബോധങ്ങളും നമ്മളെ സഹായിക്കുന്നു, ശക്തീകരിക്കുന്നു. നിരന്തരം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, യഹോവയുടെ വചനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാര ജീവിതത്തിൽ താൻ അനുഷ്ഠിച്ച ശ്രേഷ്ഠമായ നിമിഷങ്ങളെ ഓർത്ത് കാത്തിരിക്കുന്ന വിശ്വാസികളായി നമ്മൾ ജീവിക്കുമ്പോൾ ആ കാത്തിരിപ്പ് നമുക്ക് നൽകുന്ന ഒരാത്മീയ നവോന്മേഷം അത് വാക്കുകൾക്ക് അതീതമാണ്. 130 സങ്കീർത്തനം നമ്മളിങ്ങനെ വായിക്കുന്നു, 5 വാക്യം: ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള മനുഷ്യർ ജീവിതം ഇത് ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന നിമിഷങ്ങളായി മാറ്റിവെക്കുന്ന നിമിഷങ്ങളാണ്. ആ ഒരു തിരിച്ചറിവും ബോധ്യമുള്ള മനുഷ്യരാണ് ഏറ്റവും ഭാഗ്യമുള്ള മനുഷ്യര്. ലോകത്തിന്റെ തിരക്കുകൾക്കിടയിൽ അല്പസമയം നമ്മൾ ക്രിസ്തുവിനെ നോക്കി കാത്തിരിക്കുന്ന ആ ഒരു വിചാരത്തോടും ആ ബോധത്തോടും ബുദ്ധിയുള്ള കന്യകമാരെ പോലെ വിളക്കിൽ എണ്ണയൊഴിച്ച് തിരി കത്തിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിശ്വാസികളായി അനുനിമിഷം വളരാൻ നമ്മുടെ ഈ ആത്മീയ ജീവിതവും നമ്മുടെ അനുഷ്ഠാനങ്ങളും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും കുടുംബത്തിലെ പ്രാർത്ഥനകളും അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും നമ്മൾ കൂടി വരാറുള്ള ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയും ഒക്കെ നമുക്ക് ശക്തീകരിക്കട്ടെ, ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കട്ടെ എന്ന ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് വന്നിയ ജിജി ശൗമലശരാണ്. കഴിഞ്ഞ ആഴ്ച അച്ഛനെ ശുശ്രൂഷയിൽ സംബന്ധിക്കാം എന്ന് പറഞ്ഞെങ്കിലും ടെക്നിക്കൽ പ്രശ്നം ഉണ്ടായതുകൊണ്ട് സാധിച്ചില്ല. എന്റെയും കൂടെ ഒരു അസൗകര്യമായിരുന്നു. പക്ഷെ ഇന്ന് അച്ഛനെ ഇല്ലാത്ത സംബന്ധിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരുടെയും പേരിലെ പ്രിയപ്പെട്ട അച്ഛനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും ഒരു മടിയും കൂടാതെ പ്രത്യേകിച്ച് ദൈവവചന ശുശ്രൂഷ അച്ഛൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴും അച്ഛൻ പറയും, അച്ഛൻ ആരുമില്ലെങ്കിൽ എപ്പോ വിളിച്ചാലും മതി, എന്റെ സാന്നിധ്യം ഉണ്ടാകും. ഞാൻ വലിയ സംഭവം ഒന്നും പറഞ്ഞില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയാനുള്ള അവസരം ഉണ്ടാകും എന്ന് അച്ഛന് വളരെ സന്തോഷത്തോടെ എന്നോട് ഇങ്ങോട്ട് ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ഒരുപാട് തിരക്കുകൾക്കിടയിലും ഈ സമയം കണ്ടെത്തി നമ്മോട് ദൈവവചനം പറയാനുള്ള കോണം അച്ഛൻ കാണിച്ച ആ നല്ല മനസ്സിനെ വളരെ ആദരവോടെ ശ്ലാഘിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം അച്ഛനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിൽ ഒരു ഗീതം നമ്മുടെ പ്രിയപ്പെട്ട ഐസക് വി പ്രകാശച്ചൻ ആലപിക്കും. അതിനുശേഷം പന്നിയ ജിജി ശൗമലച്ചൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതുമാണ്. സുവിശേഷ ഗീതങ്ങളിലെ 295 ഗീതം: ദൈവാരൂപിയെ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നുവാനിടു എന്ന സുപരിചിതമായ ഗീതം.
ദൈവാരൂപിയെ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യ ജീവനായി ഞങ്ങളിൽ വന്നു വാണിടു. ദൈവാരൂപിയെ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യ ജീവനായി ഞങ്ങളിൽ വന്നോ വാടിടു. സ്നേഹന്മാരിൽ നിറഞ്ഞ പോ ഞങ്ങ ശക്തിയേകി നയിക്കണേ, സ്നേഹന്മാരിൽ നിറഞ്ഞ പോ ശക്തിയേകി നിറയ്ക്കണേ. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തര മാർഗമാ യേശുവേദ വിമോചകനെന്നു വിശ്വമാകെയുദ്ഘോഷിക്കാം. യേശുവേദ വിമോചകനെന്നു വിശ്വമാകെയുദ്ഘോഷിക്കാം. സ്നേഹന്മാരിൽ നിറഞ്ഞ പോൾ ഞങ്ങളിൽ വന്നു നിറയണേ, സ്നേഹന്മാരിൽ നിറഞ്ഞ പോൾ ഞങ്ങളിൽ വന്നു നിറയണേ.
അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാ സ്നേഹന്മാരിൽ നിറഞ്ഞ പോ ശക്തിയേകി ദഹിക്കടെ സ്നേഹന്മാരിൽ നിറഞ്ഞ പോ ഞങ്ങളിൽ വന്നു നിറയണേ ദൈവാരൂപി സ്നേഹജ്വാലയ സ്വർഗത്തിൽ നിന്നും നീ വരൂ അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാടിടൂ അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാടിടൂ സ്നേഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി ദഹിക്കണേ സ്നേഹന്മാരിൽ നിറഞ്ഞ പോ ഞങ്ങളിൽ വന്നു നിറയണേ
ശുശ്രൂഷക്കായി വന്നിയ ജിജിഷാവ് ബലച്ചനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ആഴ്ചകളിലൂടെ പ്രധാനം ദൈവത്തിന്റെ മുമ്പാകെ ഏറ്റവും വലിയ ശക്തിയും വലിയ അനുഗ്രഹ അനുഭവവും നൽകുന്നതാണ് കാര്യത്തിൽ സംശയം ഇല്ലല്ലോ. ദൈവം നമുക്ക് വേണ്ടി യാഗനായി, നമുക്ക് വേണ്ടി യാഗമായി, നമുക്ക് വേണ്ടി ദാനം ചെയ്തു. എന്നാൽ ഉദ്ധാനം ചെയ്ത കർത്താവ് നമ്മോട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പിന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവ് നേടിയെടുക്കുവാൻ തക്കവണ്ണമുള്ള പ്രാർത്ഥന അനുഭവം നമുക്കുണ്ടോ എന്നൊന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ഈ ദിവസം എല്ലാ ദൈവമക്കളുടെയും ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ദൈവത്തിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ദൈവം ആത്മാവാകുന്നു, അവരെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇത് നമ്മുടെ പ്രാർത്ഥന അനുഭവമായി തോന്നിയിരിക്കുന്നു. പലപ്പോഴും അതൊരു ചടങ്ങ് മാത്രമായി തരികയും ഏറ്റവും ആദ്യം കൃതയും ശക്തിയും അന്യമായി തരികയും ചെയ്യുന്നുണ്ട്. അതിനൊരു പരിഹാരം എന്താണ് എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ സഹായം ലഭിക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എത്രമാത്രം ശക്തമായി പ്രവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ തുണ നമുക്കുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ പ്രാർത്ഥന അനുഭവത്തിന് രണ്ട് തലങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്ന് സാമൂഹ്യ ആരാധനയും രണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനയുമാണ്. പേഴ്സണൽ പ്രയർ, മറ്റേത് കോമൺ പ്രയർ. അപ്പോൾ കോമൺ പ്രയറും പ്രയർ ഉള്ള അതുകൊണ്ട് ഇനി എന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വലിയ സ്ഥാനം നമുക്ക് കൊടുക്കാറില്ല. ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ പോലെ ഒരുമിച്ച് പോകേണ്ടതാണ്. പ്രിയദേവ മക്കളെ, ഈ രണ്ടനുഭവങ്ങളെ കുറിച്ചും കർത്താവ് അനുസ്മരിക്കുന്നുണ്ട്. ഇവിടെ വിശുദ്ധ മുത്താടി സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേരൊക്കെ കൂടുന്നു, അവിടെ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഇത് ഈ സന്ദേശം നമുക്ക് നൽകുന്നതാണ്. സാമൂഹമായ ആരാധനയെ പറ്റി, ഒന്നിച്ചുള്ള പ്രാർത്ഥനയെ പറ്റി ഇവിടെ കർത്താവ് വ്യക്തമായി പരാമർശിക്കുകയാണ്. രണ്ടാമത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം തന്നെ 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യമുറിയിൽ കടന്ന് വാതിലടച്ച് അദൃശ്യനായ നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ രഹസ്യമായി ചെയ്യുന്നത് എന്തും കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ഇത് നമ്മളുടെ പേഴ്സണൽ പ്രയറിനെ കുറിച്ചാണ് പറയുന്നത്. വ്യക്തിപരമായി നടത്തുന്ന രഹസ്യ പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നതാണ്. ഈ രണ്ടു വിധത്തിലുള്ള പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവിന്റെ വ്യാപാരവും പരിശുദ്ധാത്മാവിന്റെ സഹായവും നമുക്ക് ആവശ്യമാണ്. ഇനിയെങ്കിൽ നമുക്ക് ഈ രണ്ട് പ്രാർത്ഥനകളെ ഒന്ന് വിശകലനം ചെയ്യാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഒന്നാമത് പബ്ലിക് പ്രയർ, അല്ലെങ്കിൽ പരസ്യമായ പ്രാർത്ഥന, പരസ്യ ആരാധന. പരിശുദ്ധ സഭയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ഒരുമിച്ച് ആരാധിക്കുന്ന അനുഭവമാണ്. സഭ എന്നുള്ളത് ആരാധിക്കുന്ന സമൂഹമാണെന്ന് നമുക്കറിയാം. ഇതിന്റെ ജീവന്റെ അന്തർധാര ആരാധനയിൽ ഉദ്ഗമിക്കുന്നു. ഈ വസ്തുതയാണ് അപ്പോസ്തല പ്രവർത്തികൾ സഭയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത്. നാൽപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളും 20-ാം അധ്യായം 7-ാം വാക്യത്തിലും പത്രോസിന്റെ ലേഖനത്തിലും ഒക്കെ ഇത് എടുത്തു പറയുന്നുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിധം, ആത്മീയ യാഗം നമ്മുടെ ആരാധനയാണ് ആത്മീയ യാഗം. ഈ ആരാധന പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു പ്രക്രിയ ആണ്. പരസ്യ ആരാധന പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. യേശു ക്രിസ്തു ചമരിയാസ്ത്രീയുമായുള്ള സംഭാഷണത്തിൽ ഇത് വളരെ വ്യക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ യഥാർത്ഥ ആരാധകർ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ദൈവം ആത്മാവിനാണെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഇന്ന് ജീവനില്ലാത്ത കൂട്ടാഴ്ചകളും ജീവനില്ലാത്ത കൂടിവരവുകളും ജീവനില്ലാത്ത കുർബാനയും എന്നൊക്കെ നമ്മൾ പലപ്പോഴും പരാതി പറയാറുണ്ട്. ഈ സുവിശേഷ വചനം ചിന്തിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന അനുഭവം, യഥാർത്ഥ ആരാധന പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നു. പ്രേമുള്ള ദൈവമക്കളെ, ആത്മാവിലും ആരാധിക്കുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത് ബാഹ്യമായ ചില അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും മാത്രമാക്കി തീർക്കരുത് ആത്മാവിലെ ആരാധന. ആരാധന ആന്തരികമായ ഒരു അനുഭവമായി, ഒന്നാമത് ആത്മാവിന്റെ ആരാധന ആന്തരികമായ ഒരു അനുഭവം, ഒരു മാറ്റം, ഒരു ചെറിയ മാറ്റമെങ്കിലും ഒരു ആരാധനയെ സംബന്ധിക്കുമ്പോൾ അത് ആന്തരികമായ അനുഭവമാണ്. രണ്ടാമത് ആരാധന പരിശുദ്ധാത്മ നിയോഗത്താലും നിറവിനാലും നടത്തപ്പെടണമെന്നുള്ളതാണ്. വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പ്രതിപാദത്തിന്റെ അന്ത്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 23-ാം വാക്യം, ജീവിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആയിത്തീരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിനായി പ്രാർത്ഥിക്കുന്നു. ആ സമയം എത്രയും മഹത്വമുള്ളതും ഗ്രഹിക്കത്തക്കതുമായിരുന്നു എന്ന് നാം തിരിച്ചുവിടുന്നു. ആ സമയം ശുശ്രൂഷകൻ ജനങ്ങളെ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ സംഭ്രമജനകമായ സമയം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ആവശ്യിക്കുന്ന സമയം. ഇത് നമ്മൾ ഓർമ്മിപ്പിച്ചത് നമ്മൾ ശ്രദ്ധിച്ച് ആന്തരികമായി ഉൾക്കൊള്ളേണ്ട ഒരു ശബ്ദമാണ്. അത് തന്നെയുമല്ല, വിശ്വാസിയുടെ ഹൃദയത്തിൽ ആത്മാവ് വ്യാപരിച്ച് അവർ ആലപിക്കുന്ന സ്തുതിഗീതങ്ങളും ഉച്ചരിക്കുന്ന പ്രാർത്ഥനകളും പ്രതിവാക്യങ്ങളും അർത്ഥസമ്പുഷ്ടമാക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മ നിറവിൽ നയിക്കപ്പെടുന്ന ക്രിസ്തീയ ആരാധനയെപ്പറ്റി പൊന്നു ശ്രീഹ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ലേഖനം 5:10 നിരവധി വാക്യങ്ങളിൽ പറയുന്നത്, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ പാടി കീർത്തനം ചെയ്തും എന്ന് പറയുന്നു. സ്തോത്രം ചെയ്തുകൊള്ളി, നിങ്ങൾ സ്തോത്രം ചെയ്തുകൊള്ളി. പലപ്പോഴും ആരാധന ഏൽപ്പിച്ചിട്ട് നമ്മള് ഇല്ലാതെ നിൽക്കുന്ന ഒരു അനുഭവമാണ് സഭയില് ഇന്ന് നാം കണ്ടുവരുന്നത്. അത് കുർബാനയായാലും വിവാഹമായാലും മരണമായാലും ഏത് ചടങ്ങുകൾ ഏത് ഭൂതാശകൾക്ക് അവകാശികമായി ഏത് കാര്യങ്ങൾ നടത്തപ്പെട്ടാലും ഇതിലൊക്കെ പാട്ടുകാരെ പാട്ടുകാരെയൊക്കെ നിരുവിശ്വാസപ്പെടുത്തണമെന്നോ ഒന്നുമല്ല പറയുന്നത്. അവരോട് ചേർന്ന് ആരാധിക്കുവാൻ എന്തുകൊണ്ട് നാം ശ്രമിക്കുന്നില്ല? കാരണം നമ്മുടെ അതിരത്തെ കൂട്ടി അതിന്റെ താക്കോലുമായി പിശാച് കടന്നു കളഞ്ഞു എന്നുള്ളത് നാം ഒരിക്കലും വിസ്മരിക്കരുത്. പിശാച് നമ്മളുടെ അതിരങ്ങൾ കൂട്ടി ജീവിതത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ നമ്മുടെ അതിരങ്ങൾ തുറക്കുവാൻ സമ്മതിക്കാതെ അവൻ കടന്നു കളഞ്ഞു എന്നുള്ളത് ഇന്ന് നാം മനസ്സിലാക്കേണ്ട പ്രത്യേകതയാണ്. അതിന് സമാന്തരമായി കൊലോസ്യ ലേഖനത്തിൽ കാണാം. കൊലോസ്യ ലേഖനം 3:16 അതിന്റെ 16 അപ്പോസ്തോലിക സഭയിലെ ആരാധന ജീവിതത്തിന്റെ പ്രതിഫലനമാണ് ഈ വാക്യങ്ങൾ നമുക്ക് നൽകുന്നത്. അപ്പോസ്തോല ജീവിതത്തില് അപ്പോസ്തോലന്മാർ ആരാധന ജീവിതത്തിൽ വളരെയധികം കൂട്ടായ്മയ്ക്ക് സ്തുതിക്ക് സ്തോത്രത്തിന് പ്രാധാന്യം കൊടുത്തു. നിന് സ്തുതിയും ഹാലേലുയായി കർത്താവെ ഞാൻ നിർത്തരുത് എന്ന് ആടുമ്പോൾ എവിടെ എന്ന് സ്തുതി, എവിടെ എന്ന് സ്തോത്രം എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങളെ ചിന്തിക്കണം. ആത്മീയ ഗീതങ്ങൾ ആലപിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, പ്രബോധിപ്പിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവിന്റെ നിറത്തി ആയിരുന്നു. ആരാധനയെ ചൈതന്യവത്താക്കിയത് ഈ അനുഭവമായിരുന്നു. അതിന്റെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ആരാധന ശുദ്ധവും പലപ്പോഴും യാന്ത്രികവുമായി തീരും. പത്രോസ്തിയിലേക്ക് നാടുകടക്കപ്പെട്ട് അവിടെ ഏകനായി കഴിയുമ്പോൾ പാഠപുസ്തകം 1 മക്രാവാക്യത്തിൽ അദ്ദേഹം വിളിച്ചു പറയുന്നു, ആത്മാവിന് നിലയം പ്രാപിച്ചു. കർത്തൃദിവസത്തിൽ ആത്മാവിന് നിലയം പ്രാപിച്ചു. സ്വർഗം തുറന്നിരിക്കുന്ന ദർശനം അദ്ദേഹത്തിനുണ്ടായി. ഭൂമിയിലെ ആരാധനയ്ക്കായി സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ സ്വർഗീയ ആരാധനയ്ക്ക് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ പ്രാപ്തനാക്കുകയായിരുന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏകനായും പത്മസ്ത്രീകളായിരിക്കുമ്പോഴും സ്വർഗീയ ആരാധനയ്ക്ക് അദ്ദേഹത്തെ ആത്മാവ് പ്രാപ്തനാക്കി. നമ്മുടെ ആരാധന ആത്മാവിൽ നടക്കണമെങ്കിൽ അതിനുള്ള ഒരുക്കത്തോടും പ്രതീക്ഷയോടും പോകണം. വില്യം കാർക്കിൽ എന്ന് പറയുന്ന വികൃതി ജനങ്ങൾ പ്രതീക്ഷയോടും ഒരുക്കത്തോടും നിർവഹിച്ചിരിക്കുന്നുവെങ്കിൽ ധാർമ്മികനും പ്രബോധകനും തങ്ങളെ തന്നെ തങ്ങളുടെ സന്ദേശത്തെയും ശുശ്രൂഷയെയും ദൈവാത്മാവിന് സമർപ്പിക്കുന്നുവെങ്കിൽ അപ്പോൾ മാത്രമേ ശക്തിയുടെ അത്ഭുതപ്രാസം ജനത്തിന്റെ മേൽ പകരുകയുള്ളൂ. വളരെ അർത്ഥവത്തായ ഒരു കാര്യം. പ്രതീക്ഷയോട് ഒരുക്കത്തോട് ഇന്നത്തെ പ്രതീക്ഷയുള്ള ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുമെന്നുള്ള എന്ത് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക്. ഇവിടെ ഇന്നത്തെ ഒരുക്കം എന്താ, എന്താ ഒരുക്കം? ആത്മാർത്ഥമായി ചിന്തിക്കുക. ഭാര്യ പറഞ്ഞിരിക്കുന്നത് പ്രതീക്ഷയോടും ഒരുക്കത്തോടും ദേവാലയത്തിൽ വരിക. അപ്പോൾ കാർമ്മികരും വിജ്ഞാനരും പ്രബോധനം നൽകുന്നവരും അവരവരെ തന്നെ തങ്ങളുടെ സന്ദേശത്തെയും ശുശ്രൂഷയെയും ദൈവാത്മാവിന് സമർപ്പിക്കുന്നുവെങ്കിൽ ഇത് രണ്ടും നടക്കണം. ജനങ്ങളുടെ പ്രതീക്ഷ ജനങ്ങളുടെ ഒരുക്കും, അതുപോലെ കാർമ്മികരെ ദൈവവചനം ഉദ്ഘോഷിക്കുന്നവര് അവരുടെ സന്ദേശം ശുശ്രൂഷ എന്തേതല്ല, ഇത് ദൈവാത്മാവിന്റെ തങ്ങളിൽ മാത്രമേ ഉള്ളൂ. ദൈവാത്മാവ് എനിക്ക് തന്നെ മാത്രമേ ഉള്ളൂ, അതേ എനിക്ക് ജനത്തിന് കൊടുക്കുവാൻ പറ്റൂ എന്നുള്ള ബോധ്യത്തോടെ ദൈവാത്മാവിന് സമർപ്പിച്ച് പൂർണമായി വിനയപ്പെടുമ്പോൾ അപ്പോൾ മാത്രമേ വ്യക്തിയുടെ അത്ഭുത പ്രവാസം ആ പ്രവാസം ഏതെങ്കിലും പീഡത്തിൽ നിന്ന് ജനത്തിന്റെ മേലിൽ പകരപ്പെടുകയുള്ളൂ. ഇന്ന് സത്യമാക്കുന്നില്ലെങ്കിൽ ഇത് സ്വീകരിക്കുക ചെല്ലുന്ന ജനവും ഇതിന് ഇതൊക്കെ സ്വീകരിച്ച് ഇതൊക്കെ നൽകുവാൻ തയ്യാറാകുന്ന കാർമ്മികനും ഏത് വിധത്തിലാണ് ഒരു നിന്നത്, ഒരു സ്വയം ബോധന ചെയ്യുവാനും ഇടയാകണം. ഒന്നാമത് പരസ്യ ആരാധനയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇതാണ് പ്രിയ ദൈവമക്കളെ നമുക്ക് ബോധ്യപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ കഴിയുന്നത്. രണ്ടാമത് പെട്ടെന്ന് എന്റെ വാക്കിൽ ഉപസംഹരിക്കാം, വ്യക്തിഗതമായ രഹസ്യ പ്രാർത്ഥന. പ്രാർത്ഥന അനുഭവത്തിന്റെ രണ്ടാമത്തെ വശമാണ് വ്യക്തിഗതമായ രഹസ്യ പ്രാർത്ഥന എന്നുള്ളത്. പരസ്യ ആരാധന സജീവവും ഫലപ്രദവുമാകണമെങ്കിൽ രഹസ്യ പ്രാർത്ഥന പരിപോഷിപ്പെടുത്തേ മതിയാവും. യൂദയുടെ ലേഖനത്തിൽ ഇരുപതാം വാക്യത്തിൽ പറയുന്നു, പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അതിവിശുദ്ധമായ വിശ്വാസത്തിന് ജീവിതം പഠിച്ചു നിർത്തുക, പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിങ്ങളെ കാത്തുകൊള്ളുക. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവാനാണ് യൂദായുടെ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിൽ കാത്തുകൊള്ളുക, അത് വലിയ ഒരു അർത്ഥമായ സംഗതിയാണ്. ദൈവമക്കളെ നിങ്ങളുടെ അതിവിശുദ്ധമായ വിശ്വാസത്തിന്റെ ജീവിതം പഠിച്ചു അതിവിശുദ്ധമായ വിശ്വാസം പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുക. കാരണം അത്ര അധികം ശ്രദ്ധിക്കാത്ത ഈ ചെറു ലേഖനത്തിൽ പരിശുദ്ധാത്മാ പ്രവർത്തനത്തെ പറ്റി ധാരാളമായി പറയുന്നുണ്ട്. പത്തൊൻപതാം വാക്യത്തിൽ പറയുന്നു, ആത്മാവില്ലാത്തവർ പ്രാകൃതന്മാർ, ഭിന്നതയുണ്ടാക്കുന്നവർ, ലോകത്തെയും അതിന്റെ സുഖഭോഗങ്ങളെയും കാംക്ഷിക്കുന്നവർ എന്നാണ്. നോക്കിക്കെ ആത്മാവില്ലാത്തവരുടെ ക്വാളിറ്റികളാണ്. ആത്മാവില്ലാത്തവരെ അവർ പ്രാകൃതന്മാരാണ്, അവർ കടക്കം ഉണ്ടാക്കുന്നവർ, ഭിന്നത ഉണ്ടാക്കുന്നവരാണ്, ലോകത്തിന്റെയും അതിന്റെ സുഖഭോഗങ്ങളെയും. അവർക്ക് ലോകമാണ് വലുത്, സുഖഭോഗങ്ങളാണ് വലുത്. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഇരുത്ത് ചിന്തിക്കുവാനെ യൂദായുടെ ലേഖനം നമുക്ക് സഹായിക്കുകയും ചെയ്യും. പ്രാർത്ഥന ഭൗതികമോ മാനസികമോ പ്രക്രിയ അല്ല. അതുകൊണ്ട് ബുദ്ധിക്കും മനസ്സിനും അതിൽ പങ്കില്ല എന്ന അർത്ഥമില്ല. പ്രാർത്ഥന ആത്മാവിന്റെ ഒരു പ്രക്രിയയാണ് ദൈവമക്കളിൽ. അതാണ് സിസ്റ്റോട് എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞത്, ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞത്, ഇറ്റ് ഇസ് ദ ഡിവൈൻ ഇൻ അസ് അപ്പീലിംഗ് ടു ദി ഡിവൈൻ എബോവ് അസ്. നമ്മൾ യോജിക്കുന്ന ദൈവം നമുക്ക് അതീതനായ, നമുക്ക് മീതയുള്ള ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. നമ്മൾ വസിക്കുന്ന ദൈവം നമുക്ക് മീതയുള്ള ദൈവത്തോട്. കാരണം പൗലോസ് ശ്ലീഹ നമ്മുടെ പ്രാർത്ഥന അനുഭവത്തിൽ പരിശുദ്ധാത്മാവ് വഹിക്കുന്ന പങ്കിനെ പറ്റി വെളിപ്പെടുത്തുന്നുണ്ട്. റോമാലയത്തിന് എട്ടാം അധ്യായത്തിൽ 26-27 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക, അവിടെ വളരെ വ്യക്തമായ ആ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പറയുന്നത് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ബലഹീനതകൾ എന്ന് ബഹുവചനമല്ല, വചനമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അർത്ഥമാക്കുന്നത് പ്രാർത്ഥനയ്ക്കുള്ള നമ്മുടെ അപര്യാപ്തതയും അപ്രാപ്തിയും വളരെ വ്യക്തമായ സൂചന നൽകുകയാണ്. അപര്യാപ്തതയുണ്ട്, അപ്രാപ്തിയുണ്ട്. ആ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ്, ആത്മീയമായ പ്രക്രിയയ്ക്ക് ആവശ്യമായ കഴിവ് നമുക്കില്ല. അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായത്തിനെത്തുന്നത്. പരിശുദ്ധാത്മാവിനെ
ഭവിക്കുവാൻ തക്കവണ്ണം നിങ്ങളേവരും ആത്മ പ്രചോദിതരായി സ്വീകരിക്കണം.
ആത്മാവിന്റെ വലിയ സന്ദേശം. പരിശുദ്ധാത്മാവ് ദൈവം തമ്മിലാ സ്വർഗത്തിലേക്ക് പോയി പരിശുദ്ധാത്മാവിനെ അയച്ച പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുന്ന സമയമാണ്. 50 ദിവസത്തെ ഒരു യാത്ര വീണ്ടും പെന്തക്കോസ്തിക്ക് വേണ്ടി നാം നിർവഹിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് സഹായകനാണ്. ആ സഹായകനെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ പരസ്യ ആരാധനയും നമ്മുടെ വ്യക്തിപരമായ ആരാധനയും വ്യക്തി ജീവിതത്തിലെ പ്രാർത്ഥനയും രഹസ്യ പ്രാർത്ഥനയും ധന്യമാക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്റെ കേട്ട നിങ്ങളേവരോടും ഈ അവസരം ഭരിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട രാജ്യത്തോടും ശ്രേഷ്ഠ എല്ലാവരോടും പ്രത്യേകമായി ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. നിങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കട്ടെ. എന്നെയും ശുഭശയന്റെ സ്നേഹം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിലാകണം ദൈവ ശാപത്തിന്റെ വചനത്തിൽ ശക്തിപ്പെടുവാൻ അനുപരിയായി നിൽക്കുന്ന നിലയിൽ നിന്ന് വീണ് പോകാതിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ സഹായം നിങ്ങളുടെ മധ്യസ്ഥയും പ്രാർത്ഥനയും ആവശ്യമാണ്. ഇത് മാത്രമേ ആത്മാർത്ഥമായി സ്നേഹത്തോടെ ദൈവവചനത്തെ അറിയിക്കുവാനുള്ള ശക്തി ലഭിക്കുകയുള്ളൂ. ആ ശക്തിയിൽ നിന്ന് ദൈവവചനം പറയുന്നില്ലെങ്കിൽ ആർക്കും അത് പ്രയോജനമുള്ളതായി തീരുകയില്ല. എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും എല്ലാ വൈദിക ശ്രേഷ്ഠയും എല്ലാ ദേവാലയങ്ങളെയും നമ്മുടെ എല്ലാ വാങ്ങിപ്പോകുന്നവരെയും ദൈവസ്ഥ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നരബലിയായി അനുഗ്രഹകരമായി 30, 60, 100 മേനിയായി നിങ്ങളെ മേൽ വർഷിച്ച് നമ്മുടെ ആരാധനയ്ക്ക് വ്യക്തി ജീവിതത്തിന് വലിയൊരു രൂപാന്തരവും വലിയൊരു മാറ്റവും നൽകി. ഇനി ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ എനിക്ക് എന്താണ് മാറ്റമുണ്ടാകേണ്ടതെന്ന് ഈ ദൈവവചനത്തിലൂടെ സ്വീകരിച്ച് ഇത് അടുത്ത ഞായറാഴ്ച മുതൽ അടുത്ത ദിവസം മുതൽ പ്രാവർത്തികമാക്കുവാൻ അടുത്ത നിമിഷം മുതൽ പ്രാവർത്തികമാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരോടും പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് എല്ലാ നൽവരങ്ങളും സ്വർഗത്തിൽ നിന്ന് അനവധിയായി ചൊരിഞ്ഞു തരുമാറാകട്ടെ.
കർത്താവിൽ അനുഗ്രഹീതരെ, ബഹുമാനപ്പെട്ട ജിജി ശാമുവേൽ അച്ഛന്റെ ശ്രേഷ്ഠമായ ഒരു സന്ദേശം ഉത്ഥാന പെരുന്നാളിന് ശേഷമുള്ള ഈ നാളുകളിൽ പുതു ഞായറാഴ്ചക്ക് ശേഷമുള്ള ഈ ബുധനാഴ്ച കേൾക്കുവാൻ ദൈവമിടയാക്കി. കഴിഞ്ഞ ആഴ്ചയിലും അച്ഛന്റെ സന്ദേശം കേൾക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചു. അത് സാധിച്ചില്ല എങ്കിലും വളരെ ശ്രദ്ധേയമായൊരു വിഷയം നമ്മുടെ മുമ്പിലേക്ക്, നമുക്ക് പരിചയമുള്ള വിഷയമാണെന്ന് കേൾക്കുമ്പോൾ ആദ്യോടൊന്ന് നമുക്ക് തോന്നുമെങ്കിലും വിശുദ്ധ വേദപുസ്തകത്തിന്റെ വാക്യങ്ങളിൽ കൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്ന ആശയങ്ങളെ ഭംഗിയായി കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രാർത്ഥന എന്നൊരു വിഷയവും അതിന്റെ പ്രാധാന്യവും അതിലേറ്റവും അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളും ക്രിസ്തു പഠിപ്പിച്ചതും പൗലോസ് പരിശുദ്ധനായ പൗലോസ് ലീഹ തന്റെ ഉപദേശങ്ങളിലൂടെ ലേഖനത്തിലൂടെ നമ്മളെ അറിയിച്ചതുമായ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി വിശദീകരിക്കുവാനായിട്ട് ആദ്യോടൊന്നും പ്രിയപ്പെട്ട അച്ഛൻ ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്തു. ഈ ഒരു ഉണർവ്, പ്രാർത്ഥനയുടെ ഈ ഒരു പൊരുൾ, ഈ ഒരു വിഷയത്തെ പുനർനിർവചിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛൻ എടുത്തതായ ദൗത്യം ഏറ്റവും ശ്രേഷ്ഠകരമാണ്, അനുഗ്രഹകരമാണ് എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. അച്ഛനോ നടത്തുന്ന ഓരോ പ്രഭാഷണങ്ങളിലും വളരെ ആവേശം തുളുമ്പുന്നതും അനുഗ്രഹപൂർണവുമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അച്ഛന്റെ ശ്രേഷ്ഠമായ ഒരു വിശേഷണം കൂടിയാണ്. പ്രാർത്ഥന എന്നൊരു വാക്ക് ചെറുപ്പം മുതലേ എല്ലാ മനുഷ്യരും കേൾക്കുന്നതാണ്. എല്ലാ മതങ്ങളിലും ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങളുണ്ട്. അതിന്റെ നിർവചനങ്ങൾ ചില സന്ദർഭങ്ങളിലൊക്കെ വ്യത്യസ്തമായേക്കാം. അതിന്റെ രീതിശാസ്ത്രം ചിലപ്പോഴൊക്കെ വ്യത്യസ്തങ്ങളായേക്കാം. അതിന്റെ ഉപയോഗിക്കുന്ന രീതികൾ, അതോടൊപ്പം തന്നെ അതിന് കൊടുക്കുന്ന പ്രാധാന്യം ഓരോ മതത്തിലും ഓരോ സഭയിലും വ്യത്യസ്തവുമാണ്. അതിൽ 4 തിരിക്കാമെന്നും 6 തിരിക്കാമെന്നും 8 തിരിക്കാമെന്നൊക്കെ പിതാക്കന്മാർ പല കോണ്ടെക്സ്റ്റിൽ ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായി 2 ഇതിനെ തരം തിരിച്ച് ഗണപ്പെടുത്തിക്കൊണ്ടാണ് ഒരു വ്യക്തിക്ക് ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിക്കുന്നതും അതോടൊപ്പം തന്നെ സമൂഹമായി ദൈവത്തെ ആരാധിക്കുന്ന വിഷയത്തെയും വളരെ ഭംഗിയായിട്ട് അച്ഛൻ ഇതിലൂടെ അവതരിപ്പിച്ചു. പ്രാർത്ഥന പ്രാകാരേണയുള്ള അർത്ഥന, ദൈവം തമ്പുരാന്റെ സന്നിധിയിൽ സൃഷ്ടാവായ ദൈവത്തോട് അവനവന്റെ ഹൃദയത്തെ കൂട്ടി യോജിപ്പിച്ച് ദൈവിക ബന്ധത്തിൽ എപ്പോഴും നിലനിർത്തുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനമായി പ്രാർത്ഥന എന്ന വാക്കുകൊണ്ട് ചുരുക്കമായി മലയാള ഭാഷയിൽ ലഭിക്കുന്ന നിർവചനം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ അതിന് രണ്ട് കാര്യം ആവശ്യമാണ്. ഒന്ന്, അതിന് ബാറ്ററി വേണം. രണ്ട്, അതൊരു ടവറുമായിട്ട് അല്ലെങ്കിൽ സാറ്റലൈറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. ഇത് രണ്ടുമില്ല എങ്കിൽ ഈ മൊബൈൽ ഫോണിന് വലിയ ഉപയോഗം ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ അതിനകത്തുള്ള എന്തെങ്കിലും അതിൻ്റെതായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളിലേക്ക് നമുക്ക് മാറേണ്ടി വരും. പക്ഷെ ലോകവുമായിട്ട് കണക്റ്റഡ് ആകണമെങ്കിൽ ഇത് രണ്ടും കൃത്യമായിട്ട് ഉണ്ടാകണം. ഇതുപോലെ തന്നെയാണ് ദൈവവുമായി നമ്മളുടെ ഹൃദയത്തെ ബന്ധിപ്പിക്കുവാൻ ലഭിക്കുന്ന ഒരു അവസരമാണ് പ്രാർത്ഥന. അത് പലപ്പോഴും വികലമാക്കപ്പെടുന്നത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ അസാധ്യമാണെന്ന് അറിയാമെങ്കിലും സാധ്യമാക്കിയെടുക്കാൻ എടുക്കുന്ന ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ പ്രാർത്ഥനയിൽ കടന്നു പോകുമ്പോഴാണ് ഈ പ്രാർത്ഥനയുടെ നിർവചനങ്ങൾ മാറ്റിമറിക്കുന്നത്. ലോകം സഭകൾ പോലും ഈ പ്രാർത്ഥനയുടെ വിഷയങ്ങളെ മാറ്റിമറിക്കാനുള്ള കാരണം അത് വ്യക്തിപരമായി ഉപയോഗിക്കുന്നതും സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ്. ഒരു എക്സാമ്പിൾ വീണ്ടും പറഞ്ഞാൽ, ഓശാന പെരുന്നാളിന് ഓശാനയുടെ കുരുത്തോല പെരുന്നാളിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ ഈ ഇലകൾ അല്ലെങ്കിൽ ഈ ഓലകൾ വെട്ടിയാതായ എല്ലാ കൊമ്പുകളെയും, അതോടൊപ്പം ആ പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ചാൽ അമേരിക്കയിൽ ഇത് വെട്ടിയതെല്ലാം സെൻട്രൽ അമേരിക്കയെന്നോ അല്ലെങ്കിൽ ഫ്ലോറിഡയെന്നു മാത്രം വെട്ടിയ കൊമ്പുകളാണ്. അപ്പൊ ആ കൊമ്പുകൾ മാത്രം അനുഗ്രഹിക്കപ്പെടും. അതിന്റെ തൊട്ടടുത്ത വരിയിലുണ്ട്, അതോടൊപ്പം തന്നെ പ്രപഞ്ചത്തിലുള്ള സകല സസ്യജാലങ്ങളെ ഇതുമൂലം ഈ ശുശ്രൂഷ മൂലം അനുഗ്രഹിക്കണമേ. അതിനെ പ്രതിനിധീകരിക്കാനാണ് ആ ഓല നമ്മുടെ കയ്യിൽ പിടിക്കുന്നതും പ്രകൃതിയോടും ഭൂമിയോടും സസ്യലതാദികളോടും ഒക്കെയുള്ള മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു അംശത്തെ കൂട്ടിയോജിപ്പിക്കുകയാണ്. അവരുടെ വ്യക്തിപരമായ ആവശ്യത്തെക്കാൾ ഉപരി സമൂഹത്തിന്റെ ഒരു പ്രതിബദ്ധത ആ പ്രാർത്ഥനയിലുടനീളം നിലനിൽക്കുകയാണ്. നമ്മുടെ ആരാധനാ പാരമ്പര്യത്തിൽ സഭയെ വടിപ്പിക്കുന്നതും ഒറ്റയ്ക്കൊരു നിലനിൽപ്പില്ല. മനുഷ്യനൊരു സമൂഹ്യ ജീവിയാണെന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ സൃഷ്ടിയിലും ഒറ്റയ്ക്ക് ഉള്ള ബന്ധത്തെക്കാൾ ഉപരിയായി സമൂഹമായി നമ്മുടെ കുടുംബമോ ഇടവകയോ അവരെ മുഴുവനും സമർപ്പിക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം പരിപൂർണമാകുമ്പോഴാണ് ഈ പ്രാർത്ഥന എന്ന രാശിയും പരിപൂർണമാകുന്നത്. ചിലപ്പോഴൊക്കെ പെന്തക്കോസ്റ്റൽ സഭകളിൽ അവർ പറയും, ഞാൻ രക്ഷപ്പെട്ടു, ഇനി ഭർത്താവ് രക്ഷപ്പെടുന്നെങ്കിൽ അത് അങ്ങേരുടെ അദ്ദേഹത്തിന്റെ കാര്യം, മക്കളെ ഞാൻ പല പ്രാവശ്യം ഉപദേശിച്ചു, അത് അവരുടെ കാര്യം. യഥാർത്ഥത്തിൽ വ്യക്തിപരമായ ബന്ധം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ആ സമൂഹത്തെയും കൂടി ബന്ധിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ഇതിൽ പൂർണ്ണമാകണം. ഈ പ്രാർത്ഥനയെക്കുറിച്ച് ചില പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് വരികളോട് കൂട്ടിച്ചേർത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവർ പറയുന്നു, പ്രേയർ ക്യാൻ സെറ്റ് ദ ടോൺ ഓഫ് യുവർ ഡേ. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുന്ന ദിവസവും പ്രാർത്ഥിക്കാത്ത തുടങ്ങുന്ന ദിവസവും തമ്മിൽ വ്യത്യാസമാണ്. ദൈവവിശ്വാസമുള്ളവന് പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്നതും പ്രാർത്ഥിക്കാതെ കിടക്കുന്നതും ദേവാലയത്തിൽ പോയിട്ട് ആ ആഴ്ച മുന്നോട്ട് പോകുന്നതും ദേവാലയത്തിൽ പോകാതെ മുന്നോട്ട് പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് കോവിഡ് കാലഘട്ടത്തിൽ ദേവാലയം അടഞ്ഞു കിടന്നപ്പോൾ ദേവാലയത്തിന്റെ ഗേറ്റിന്റെ വെളിയിൽ വന്ന് ഒരു പായമിട്ട് ആ ആരാധനയുടെ ഭാഗമാകാൻ ആഗ്രഹിച്ച മനുഷ്യർ ഈ അമേരിക്കയിലുണ്ട്. അപ്പൊ അതൊരു എക്സാമ്പിളാണ്. സോ പ്രേയർ ക്യാൻ സെറ്റ് ദ ടോൺ ഓഫ് യുവർ ഡേ, ഇറ്റ് ഹെൽപ്സ് യു മേക്ക് ബെറ്റർ ഡിസിഷൻസ്. മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. ഓപ്പണിംഗ് യുവർ ഹാർട്ട് ടു ഗോഡ് ഡെയിലി അലൌസ് ഗോഡ് ടു ട്രാൻസ്ഫോം യുവർ ഹാർട്ട്. എപ്പോഴും ഹൃദയത്തെ തുറന്നു പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ, അത് വ്യക്തിപരമാണെങ്കിലും സമൂഹപരമാണെങ്കിലും, അതിൽ നിറയപ്പെടുന്നതെല്ലാം ദൈവത്തിന്റെ കൃപയുടെ സുഗന്ധമാണ്. പലപ്പോഴും ഹൃദയത്തെ ദൈവത്തിൽ സംയോജിപ്പിക്കാതെ പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഉറക്കം വരുന്നതും പ്രാർത്ഥനയ്ക്ക് മടി കാണിക്കുന്നതും. അതിലിഷ്ടമുള്ള സമയത്ത് അറ്റൻഡ് ചെയ്താൽ മതിയാകും, അല്ലെങ്കിൽ ഇന്ന് ഇപ്പൊ പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇന്നലെ ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചതാണല്ലോ. ഈസ്റ്ററിന്റെ അന്ന് വൈകുന്നേരം ഒരു ഭവനത്തിൽ ഒത്തുകൂടിയപ്പോൾ പ്രാർത്ഥിക്കാം, ഒരു 10-30 പേര് ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് ഞാനും എത്തപ്പെട്ടു. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, അവരുടെ തമാശ പോലെയാണ് പറഞ്ഞത്, എങ്കിലും അതിനകത്തൊരു ഗൗരവമായ കാര്യമുണ്ട്. ഈ വർഷത്തേക്കുള്ള മുഴുവൻ പ്രാർത്ഥനയും നടത്തിയില്ലേ, ഇപ്പൊ അത് പോരെ.
അച്ഛ അച്ഛനെല്ലി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് എന്ന് പറയാനുള്ള കാരണം, നമ്മൾ ചില കാര്യങ്ങൾ അങ്ങ് കടപ്പാട് നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ആവശ്യമില്ല. പക്ഷെ അത് പറയുമ്പോഴും നമ്മൾ ജീവശ്വാസം നിലനിർത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുന്നു, വളരെ നല്ലൊരാശയത്തിന്റെ വാതിൽ നമുക്കായിട്ട് തുറന്നു തന്ന പ്രിയപ്പെട്ട ജി എച്ചിനോടുള്ള സ്നേഹം, വളരെ സന്തോഷത്തോടെ ഈ സുബോറോ പ്രയറിൽ സംബന്ധിച്ച എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടും വിനയത്തോടും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു സർ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. നമുക്ക് ഇപ്പോഴുള്ള കുഞ്ഞുമണിസാനെ കൂടുതലായിട്ട് തുറക്കാം. നിർമ്മല, രാജൻ, എപ്പഴകം, എലിസബത്ത്, ജോൺസൺ, ടോബി, മറിയ, ബെഞ്ചമിൻ, സണ്ണി, മനോജ്, സൗമ്യ, ആനി, ഫേറ, മോളി, സജി ആൻഡ് റോഹാൻ, ജോയൽ, ജോജി, മാത്യു, ജോയൽ, ആലിസ്, ജോസഫ്, ജിന്നി, കൊച്ചുമോൾ, മേസി, ഷൈസി, തോമസ്, ഫ്രാൻസി, ശാന്തി, രാജൻ തോമസ്, തോമസ്, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെ ദൈവസന്നിധിയിൽ ആർക്ക് അവരെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം.
ബാറക്കുമോർ, സർവശക്തനും കരുണാസമ്പന്നനുമായ ദൈവമേ, പുനരുദ്ധാനത്തിന്റെ സ്വർഗീയമായ പെരുന്നാൾ ഞങ്ങൾക്ക് ഈ വർഷവും ആരോഗ്യത്തോടും കൃപയോടും അനുഷ്ഠിപ്പാനും ആചരിപ്പാനും സന്തോഷം ഞങ്ങളുടെ ഇടവകയോടും സഹോദരങ്ങളോടും മാതാപിതാക്കളോടും ഒക്കെ പങ്കുവെക്കുവാനും ദൈവം സഹായിച്ചു. എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന അനുഗ്രഹീതമായ വിശ്വാസ പ്രഖ്യാപനം ലോകത്തിന്റെ മുമ്പിൽ ധൈര്യപൂർവ്വം കാഴ്ചവെക്കുകയും അത് മുഖാന്തരം ഞങ്ങളുടെ ദേശത്തിലേക്ക് കടന്നു വന്ന് ഈ കേൾവിക്കാരിൽ അല്ലെങ്കിൽ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരിലും ക്രിസ്തുവിന്റെ ചൈതന്യം ഞങ്ങളെ പഠിപ്പിക്കുവാൻ കാലഘട്ടത്തിന് മുമ്പേ ദൈവം അയച്ചതായ ഒരു വിശുദ്ധന്റെ മധ്യസ്ഥതയും ഞങ്ങൾ അനുഭവിക്കുകയും കൊണ്ടാടുകയും ചെയ്തു. ഇപ്പോൾ നാഥ വീണ്ടും തിരുസന്നിധി ഞങ്ങൾ ഒത്തുകൂടുന്നു. വിശുദ്ധനായ ഗീവർഗി സഹദായുടെ പെരുന്നാൾ സഭയാഗമാനം ഭക്തിപൂർവ്വം കൊണ്ടാടുന്ന ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്തെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളിതേറെ കേട്ടത് ബാല്യകാലം മുതൽ ഞങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും അതിന്റെ തുരുമ്പുകളെ കളഞ്ഞ് വീണ്ടും അല്പം കൂടി ചൈതന്യവത്തായി ഈ പ്രാർത്ഥന എന്ന വിഷയത്തെ ഉൾക്കൊള്ളുവാനും അത് ഞങ്ങളുടെ ഹൃദയത്തിന്റെ വാതായനങ്ങളിൽ സ്വർഗീയമായ ശക്തി നിറയുന്നൊരു അനുഭവമാണെന്നും ദൈവത്തോടുള്ള പരിപൂർണമായ ബന്ധത്തിൽ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു മുഖാന്തരമാണെന്നും അത് വ്യക്തിപരമായും സമൂഹപരമായും ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോഴും കർത്താവെ നീ ഞങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹത്തെ ജീവിതത്തെ ഭംഗിയായി ഉപയോഗിക്കുവാനുള്ള ഒരു മുഖാന്തരമാണെന്നും ഒക്കെ തിരിച്ചറിയുവാൻ ക്രിസ്തു പഠിപ്പിച്ചതും പ്രത്യേകിച്ച് ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ശിഷ്യന്മാരെ പഠിപ്പിച്ചതായ ഒരു പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവെ ആ പ്രാർത്ഥനയിൽ സകലതും സംഗ്രഹിച്ചിട്ടുണ്ടെന്നും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തന്റെ മിഷണറി യാത്രയിലൂടെ ലേഖനത്തിലൂടെ വെളിപ്പെടുത്തിയതായ പ്രാർത്ഥനകളുമൊക്കെ ഞങ്ങൾക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി കേൾക്കുവാൻ തക്കവണ്ണം ദൈവം കനിവ് നൽകിയല്ലോ. അതിന് മുഖാന്തരമായ വൈദിക സ്പർശനയും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകളെയും ശുശ്രൂഷകളെയും അവിടുന്ന് മാനിക്കുകയും കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ സഭയും പ്രത്യേകിച്ച് പരിശുദ്ധ ഭാവ തിരുമേനിയെയും ഞങ്ങളുടെ എല്ലാ തിരുമേനിമാരെയും പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന തിരുമേനിമാരെയും ദൈവം തമ്പുരാന്റെ കരുണ കൊണ്ട് നിറയ്ക്കണമേ. വൈദികരെയും ചെമ്മാശന്മാരെയും കന്യാസ്ത്രീകളെയും ആധ്യാത്മിക സംഘടനകളെയും അതിന്റെ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും എല്ലാ ഇടവകകളെയും ദൈവജനത്തെയും കാത്തുകൊള്ളണമേ. രോഗം മൂലം ബുദ്ധിമുട്ടുന്നവരും വിശ്രമ ജീവിതം നയിക്കുന്നവരുമായ ധാരാളം പേർ ഞങ്ങളെക്കാൾ മുന്നമേ ഈ ലോകത്തിൽ കടന്നു വന്ന് ഞങ്ങളുടെ യാത്രകളെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ സുഗമമാക്കുവാൻ തക്കവണ്ണം ദൈവം മുന്നമേ അയച്ചുവല്ലോ. അവർക്ക് ലഭിക്കേണ്ടുന്ന എല്ലാ കരുതലും കൃപയും കർത്താവെ നിന്നിൽ നിന്ന് ലഭിക്കുവാനും ഞങ്ങളെ അപ്രകാരമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധേയരാക്കുവാനും സഹായിക്കണമേ. അപ്രകാരം ഇന്ന് സമർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും തികച്ച് രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുകയും നേറുന്ന അനുഭവമായിട്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പേരുപേരായി കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ആവശ്യമായ കരുണയും ബലവും ആരോഗ്യവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. അവരുടെ ഭവനങ്ങളെയും അവിടുന്ന് വാഴ്ത്തി ബലപ്പെടുത്തണം. വിവാഹ ജീവിതം നയിക്കുന്നവരെയും വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്നവരെയും കൗമാരത്തിൽ ദിശാബോധം നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് അത് തിരിച്ചറിയാതെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളും അത് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന കുഞ്ഞുങ്ങളും പഠനത്തിന്റെ മുഖവുമായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ പാർക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ശൈശവത്തിലും ബാല്യത്തിലും ആയിരിക്കുന്ന പൈതങ്ങളെ അവിടുത്തെ കൃപയിൽ വളർത്തണമേ. വളർച്ചയുടെ ഘട്ടങ്ങളിൽ ആവശ്യമായ ദിവ്യമായ അനുഭവങ്ങൾ പ്രദാനം ചെയ്യണമേ. സ്വർഗീയനും കാരുണ്യവാനുമായ ദൈവമേ, മക്കൾക്കു വേണ്ടി ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ദൈവം നടത്തണമേ. ആവശ്യമായ മക്കളെ ദാനം ചെയ്യുവാൻ കർത്താവ് കരുണ കാണിക്കണമേ എന്നും അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഇപ്രകാരം കൂടി വരുവാൻ ഇന്നും സാവകാശം നൽകി ഞങ്ങളെ കൂട്ടിവരുത്തി കൃപയ്ക്കായി സ്തുതിക്കുന്നു. ദൈവകൃപയുടെ അനുഗ്രഹിക്കപ്പെട്ട മാനദണ്ഡത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്നതെന്ന് ഞങ്ങൾ വീണ്ടും പഠിക്കുവാനും മനസ്സിലാക്കുവാനും സഹായിക്കണം. പരിശുദ്ധാത്മാന്റെ നിറവിൽ വരുന്ന ആഴ്ച ഞങ്ങൾ പ്രകാരം കണ്ടുമുട്ടുന്നതുവരെ അങ്ങയുടെ കൃപയിൽ സംരക്ഷിക്കുകയും ചെയ്യണമേ. കൂടി വന്ന എല്ലാവരെയും അവിടെ നിന്ന് ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.
ശാസ്ത്രിക്കാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്ര നമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധ ആവാസവും ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനാ കൂട്ടായ്മയുടെ മേലും ഇതിന് നേർത്തു നൽകുന്നവരുടെ മേലും അല്പമേ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ഇതിൽ സംബന്ധിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും, രോഗികളായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും, ദുഃഖത്തിലും പ്രയാസത്തിലും പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുടെ മേലും എന്നെപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ധന്യവാദം. ശുശ്രൂഷയില് സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത പാർന്ന് നമ്മുടെ ധന്യമാക്കിയ പ്രിയപ്പെട്ട ജിജി ഷാവു മല്ലേശനോട് ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം വന്ദ്യ മാമനച്ചൻ, വി സി വർഗീസച്ചൻ, ഐസക് വിപ്രകാശച്ചൻ വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇത് സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. കൈയോട് വായിച്ച മോഹന്നങ്ങള്, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ദൈവം അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.